കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മള് യാഗങ്ങള് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു യാഗങ്ങളെ രണ്ടായിട്ട് തിരിക്കുക. അഞ്ച് യാഗങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം. ഒന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നോക്കിയാട്ടെ. ഒന്നിൻ്റെ ഒന്നിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തത്. അപ്പോൾ മോശയെ വിളിച്ച് ദൈവം അരുളി ചെയ്യുന്നു. ദൈവം യാഗങ്ങളെക്കുറിച്ച് മോശയോട് പറയുകയാണ്. എന്നാൽ പിന്നീട് ദൈവം വീണ്ടും മോശയെ വിളിക്കുന്ന എപ്പോഴാണെന്ന് നോക്കിയാട്ടെ. നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നോക്കിയാട്ടെ. നാലിൻ്റെ ഒന്ന് തൊട്ട് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്യുകയാണ്. ഈ രണ്ട് ഭാഗങ്ങൾ നോക്കിയാട്ടെ. ആദ്യം മോശയോട് അരുളി ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ആദ്യത്തെ മൂന്ന് യാഗങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നത്, ഹോമിയാഗവും ഭോജനയാഗവും സമാധാനയാഗത്തെക്കുറിച്ച്. രണ്ടാമത് മോശയോട് ദൈവം അരുളി ചെയ്യുന്നത് നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന യാഗങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ്, അതായത് പാപയാഗവും അകൃത്യയാഗവും. അപ്പോൾ ദൈവം തന്നെ ഇതിനെ രണ്ടായിട്ട് തിരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യവും നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യവും. നമ്മൾ ചിന്തിച്ചു ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ. ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ പഠിക്കുമ്പോൾ പാപം എന്ന വാക്ക് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ? എന്നാൽ രണ്ടാമത്തെ പാർട്ടില് പാപയാഗത്തിലും അകൃത്യാഗത്തിലും 19 പ്രാവശ്യം പാപം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു ആദ്യം പറഞ്ഞ മൂന്ന് യാഗം പാപത്തോടുള്ള ബന്ധത്തിലല്ലേ. മറ്റു വിധി ചിന്തിച്ചാൽ പാപപരിഹാരത്തിന് പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ രണ്ട് യാഗങ്ങളാണ്. അവസാനത്തെ രണ്ട് യാഗത്തിൽ 19 പ്രാവശ്യം പാപമെന്ന വാക്ക് പറയുമ്പോൾ ആദ്യത്തെ മൂന്ന് യാഗങ്ങളിൽ പാപമെന്ന വാക്ക് ഒരിക്കൽ പോലും പറയുന്നില്ലേ. ദൈവം രണ്ടായിട്ട് ഈ വസ്തുത പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർക്കുന്നുണ്ടായി, ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ അവർ അർപ്പിച്ചത് ദൈവത്തോട് കൂട്ടായ്മയിലായിരുന്നപ്പോഴാണ്. അവസാനത്തെ രണ്ടെണ്ണം അർപ്പിച്ചത് കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അർപ്പിക്കുകയാണ്. പാപം ചെയ്താൽ ദൈവത്തോട് കൂട്ടായ്മ നഷ്ടപ്പെടുന്നു, അകൃത്യം ചെയ്താൽ ദൈവത്തോട് കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. അപ്പോൾ അകൃത്യം ചെയ്താൽ അകൃത്യത്തിന് പരിഹാരമായി അകൃത്യാകവും പാപം ചെയ്താൽ പാപത്തിന് പരിഹാരമായി പാപയാകവും അവരർപ്പിക്കുന്നു. അതാണ് അവസാനം പറഞ്ഞ രണ്ട് യാഗങ്ങൾ. നമ്മൾ ഓർത്തു അത് സൗരഭ്യമാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ലേ. എന്നാൽ ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ ആവർത്തിച്ച് പറയുന്നു സൗരഭ്യവാസനയായ യാഗമാണ്. വീണ്ടും നമ്മൾ ഓർത്തു ആദ്യത്തെ മൂന്ന് യാഗം അർപ്പിക്കുന്നത് അവർ വില്ലിംഗ്ലി വാളണ്ടിയർലി, അതായത് സ്വമേധയായി അവർ അർപ്പിക്കുന്നതാണ്. ദൈവത്തോടുള്ള ആരാധനയുടെ ഫലമായി, സ്നേഹത്തിൻ്റെ ഫലമായി, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നതിൻ്റെ ഫലമായൊക്കെ അവരർപ്പിക്കുന്നതാണ് ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ. അവസാനത്തെ രണ്ടെണ്ണം നിർബന്ധമായി, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി, അവർക്ക് നിർബന്ധമായി അർപ്പിക്കേണ്ട യാഗങ്ങളായിരുന്നു. അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളായിട്ട് അഞ്ച് യാഗത്തെ തിരിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായി ഈ ഭാഗത്ത് തന്നെ കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. പാപയാഗവും അകൃത്യാഗവും പ്രായോഗിക വശത്തുള്ള ബന്ധത്തിലും നമുക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ്. ഇനി നമുക്ക് പാപയാഗത്തിലേക്ക് കടന്നു വരാം. പാപയാഗം പറഞ്ഞിരിക്കുന്നത് നാലാം അധ്യായത്തിലാണ്. ലേവ്യ പുസ്തകം നാലാം അധ്യായം. നമ്മൾ നേരത്തെ ചിന്തിച്ചു ഓരോ അധ്യായത്തിലും ഓരോ യാഗം പറഞ്ഞു. ഒന്നാം അധ്യായത്തിൽ ഹോമയാഗം പറഞ്ഞു, രണ്ടാം അധ്യായത്തിൽ ഭോജനയാഗം പറഞ്ഞു, മൂന്നാം അധ്യായത്തിൽ സമാധാനയാഗം പറഞ്ഞു, നാലാം അധ്യായത്തിൽ വന്നപ്പോൾ പാപയാഗം പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ പാപയാഗത്തെക്കുറിച്ചുള്ള ഈ അധ്യായം ശ്രദ്ധിച്ചാൽ ഒരു പദം ആവർത്തിച്ചു വരുന്ന കാണാം. നമ്മൾ ആ ബൈബിളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അതിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ അവസാനം ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ചു. 13 വാക്യം, ഇസ്രായേൽ സഭ മുഴുവൻ അബദ്ധവശാൽ പിഴച്ചു. 22 വാക്യം അവിടെ വായിക്കുന്നു, യഹോവ ചെയ്യരുതെന്ന് പറഞ്ഞ വല്ല കാര്യവും ഒരു പ്രമാണി അബദ്ധവശാൽ പിഴച്ചു കുറ്റക്കാരനായി. 27 വാക്യം വീണ്ടും അവിടെ വായിക്കുന്നു, ദേശത്തെ ജനത്തിലൊരുത്തൻ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള പല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ചു കുറ്റക്കാരനായി. അപ്പൊ നാലാം അധ്യായത്തിലെ ആവർത്തിച്ച് പറയുന്ന ഒരു പദമുണ്ട്, എന്താ? അബദ്ധവശാൽ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അബദ്ധവശാൽ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്നാ? പാപം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചല്ലേ, പക്ഷെ അങ്ങ് ചെയ്തു പോയി. അതൊരു കാര്യത്തെ പഠിപ്പിക്കുന്നു, അവൻ്റെ പാപപ്രകൃതിയാണ്. ആ പാപപ്രകൃതി മൂലം അവൻ പാപം ചെയ്തു പോകുന്നു. നമ്മൾ പാപത്തിൽ ജനിച്ചവരാണ്. ഈ മേശ തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്,
മേശ തടി കൊണ്ട് ഉണ്ടാക്കിയതാ, അല്ലല്ലേ? ഈ പോണിയം തടി കൊണ്ട് ഉണ്ടാക്കിയതാ. അതിൻ്റെ ഏത് ഘടകവും തടിയാണ്. നമ്മൾ പാപികളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തുറയെടുത്ത് നോക്കിയാലും സിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രമാണം നമ്മളിൽ കാണാൻ സാധിക്കുന്നു. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര സൂക്ഷിച്ച് ജീവിച്ചാലും നമ്മൾ പലപ്പോഴും എന്ത് പറ്റിപ്പോവും, അബദ്ധവശാൽ ചെയ്തു പോകുന്നു. അത് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളിലുള്ള പാപ പ്രകൃതിയെ പഠിപ്പിക്കുന്നു. ഈ ശരീരം ഇന്നും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലേ? ഇതിന്നും പാപം ചെയ്യുവാനുള്ള ഒരു പ്രവണതയുള്ള, അതിന് സാധ്യതയുള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അബദ്ധവശാൽ ചെയ്തു പോകാം. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് എഴുതുന്നു, ചെയ്തു പോയെങ്കിലോ, ദാറ്റ് ഇസ് എ പോസിബിലിറ്റി, ചെയ്തു പോയെങ്കിലോ. നമുക്ക് ചെയ്തു പോകാം, ചെയ്തു പോകാൻ ഇരിക്കാനായിട്ട് ആരും തിരുമേനിമാരായിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മേനിയും എങ്ങനെയുള്ളതാ, പാപത്തിന് വിധേയപ്പെട്ട മേനികളാണ്. അവർ പാപത്തിന് വിധേയപ്പെട്ട, അല്ലാതെ ഒരു മനുഷ്യനുമില്ലേ. ഇനി നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, അവസാനത്തെ രണ്ട് യാഗം. ഒന്ന് പാപയാഗമാണെങ്കിൽ അവസാനം പറഞ്ഞ യാഗം ഏതാ? അകൃത്യയാഗം, സിൻ ഓഫറിങ് ആൻഡ് ട്രസ്പാസ് ഓഫറിങ്. ഇതെന്താ ഇങ്ങനെ രണ്ടെണ്ണം, എല്ലാം പാപമല്ലേ എന്ന് ചിന്തിച്ചേക്കാം. നമ്മളിപ്പോൾ പഠിച്ചപ്പോൾ ഓർത്തു, പാപയാഗം എന്ന് പറയുമ്പോൾ പാപപ്രകൃതിയാണ്, അബദ്ധവശാൽ ചെയ്തു പോയി. എന്നാൽ അവസാനത്തെ യാഗം അകൃത്യയാഗം, ട്രസ്പാസ് ഓഫറിങ്, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നമ്മൾ ചിലയിടത്തൊക്കെ ബോർഡ് കാണും, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, ഇല്ലേ? അതിക്രമിച്ച് കിടക്കുന്നവരെ അറസ്റ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ അവിടെ കയറുവാൻ പാടില്ല എന്നറിഞ്ഞിട്ടും ആ അതിരെ ലംഘിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ചില വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് സിൻസ് ആണ്, അത് ട്രസ്പാസ് ചെയ്യുന്നു. മറ്റേതോ അബദ്ധവശാൽ ചെയ്തു പോകുന്നു. നമ്മൾ ആ അകൃത്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ, ദൈവം ചില പാപങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്തു, എസ്പെഷ്യലി അവൻ്റെ കൂട്ടുകാരനുള്ള ബന്ധത്തിൽ, നേബറിനുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ മറ്റ് ജനങ്ങളുള്ള ബന്ധത്തിലാണ് ആ പാപങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൂട്ടുകാരനോട് അവൻ ചെയ്യുന്ന പാപം, ദൈവത്തോട് ചെയ്യുന്ന പാപം, അത് അവൻ മനഃപൂർവ്വം ചെയ്യുന്ന, അല്ലെങ്കിൽ ചില പാപങ്ങൾ ട്രസ്പാസ് ഓഫറിങ്, അതായത് അകൃത്യം ചെയ്യുന്നു, മറ്റേതോ അബദ്ധവശാൽ ചെയ്തു പോകുന്നു. നമുക്കിതിൻ്റെ വ്യത്യാസം തിരുവചനത്തിൽ കാണുന്നുണ്ട്. എഫേസ്യരിലെ 2:1 നമ്മളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാ? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നെന്നാ. അതിക്രമങ്ങളിലും പാപങ്ങളും, we were dead in sins and trespasses. ഇത് രണ്ടും എടുത്തു കാണിക്കുന്നു. ഏശയ്യാവ് 59:2 നോക്കാം. ഐശയ്യാവ് 59:2 നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ച്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതുകൊണ്ട് അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കിമറ. അവിടെയും അകൃത്യത്തെയും പാപത്തെയും എടുത്ത് പറയുന്നു. അപ്പോൾ വചനം വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം എടുത്ത് കാണിക്കുന്നു, ഇത് രണ്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് പാപയാകും അകൃത്യാകും. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, ഒരു മനുഷ്യൻ ദൈവസന്നിൽ അടുത്തു വരുന്നത് എങ്ങനെയാണ്? അവൻ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ്. കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, എനിക്ക് പാപത്തിന് മോക്ഷം വേണം, എനിക്ക് പാപത്തിന് പരിഹാരം വേണം. അവൻ അങ്ങനെയാണ് ക്രൂശിലേക്ക് നോക്കി, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്നോട് ക്ഷമിക്കുവാൻ അവൻ ഏറ്റുപറയുന്നത്, അവൻ്റെ പാപങ്ങളെ അവൻ ഏറ്റുപറയുകയാണ്. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട് വരുന്നവന് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, എന്നിൽ വേറെ ഒരു സ്വഭാവമുണ്ട്. പൗലോസ് പറഞ്ഞ പോലെ, നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും തിന്മയെന്ന് പറയുന്ന മറ്റൊരു പ്രമാണം എന്നിലുണ്ട്. There is another law in me, the law of sin. അത് രക്ഷിക്കപ്പെട്ടവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട ദൈവത്തോട് അടുക്കും തോറും മനസ്സിലാകും, അയ്യോ, എനിക്ക് എന്നിൽ കൊള്ളരുതാത്തൊരു പ്രകൃതി ഉണ്ടല്ലോ, എനിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്ന് ദൈവത്തോട് അടുക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ദാസന്മാരൊക്കെ കരഞ്ഞിട്ടുണ്ട്. പൗലോസ് കരഞ്ഞു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, കരഞ്ഞു. യെശയ്യാവ് 6 പ്രവാചകൻ, ദൈവത്തിൻ്റെ പ്രവാചകനാണ്, പ്രവാചക ശുശ്രൂഷിക്കുകയാണ്. പക്ഷെങ്കിൽ അവൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ കരയാൻ തുടങ്ങി, അയ്യോ, ഞാൻ അശുദ്ധിയുള്ളൊരു മനുഷ്യനാണ്, അശുദ്ധിയുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കുകയാണ്. വാസ്തവത്തിൽ ദൈവത്തോട് നമ്മൾ അടുക്കും തോറും നമ്മുടെ അഴുക്കുകൾ കൂടുതൽ മനസ്സിലാകുകയുള്ളു. നമ്മൾ കൂടുതൽ വിശുദ്ധനാണെന്നല്ല മനസ്സിലാവുന്നത്, കൂടുതൽ വിശുദ്ധനാണെന്ന് നമുക്ക് തോന്നുമ്പോഴാണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ്. When we come more close to God, ആ വെളിച്ചത്തോട് നമ്മൾ അടുക്കും തോറും നമ്മളിലുള്ള അശുദ്ധി നമ്മൾ മനസ്സിലാകുകയാണ്. നമുക്കത് മനസ്സിലാകുമ്പോഴാണ് അടുത്തതായിട്ട് പറഞ്ഞ യാഗം ഏതാണ്? സമാധാന യാഗം. ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന സമാധാനം, ആ കർത്താവിൽ ലഭിച്ച സമാധാനം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോഴാണ് പിന്നീട് പറഞ്ഞ രണ്ട് യാഗം, അവൻ നമ്മുടെ ഭോജനവും അവൻ നമ്മുടെ സംതൃപ്തിയുമായി മാറുന്ന രണ്ട് യാഗങ്ങൾ. വാസുദേവന്റെ ഓർഡർ തന്നെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പഠിച്ചതുകൊണ്ടാണ് പറഞ്ഞു പോവുകയാണ്. ആ മനുഷ്യൻ അവൻ്റെ അകൃത്യങ്ങൾ മൂലം ദൈവസന്നിൽ അടുക്കുന്നു. ഒരുപാട് പേര് രക്ഷിക്കപ്പെടുന്നു. നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്നത് അങ്ങനെ, നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിക്കപ്പെടുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് പാപപ്രകൃതിയെക്കുറിച്ചൊക്കെ മനസ്സിലാകുന്നത്. പാപയാഗവും അകൃത്യത്തെക്കുറിച്ച് നമ്മൾ ഓർത്തു. ഈ പാപമെന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ പാപത്തിനൊരു നിർവചനം വചനത്തിൽ എന്താ പറയുന്നത്? ഉന്നിഹോനാൻ 3:4, 1 John 3:4, പാപത്തിനൊരു നിർവചനം അവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? മലയാളത്തിലെ ഒറ്റ ചെറിയ പദമാണ് പാപം. അധർമ്മം തന്നെ അല്ലേ? പാപം അധർമ്മമാണ്. Sin is lawlessness. Lawlessness. 1 John 3:5, പാപം അധർമ്മമാണ്. പാപം ചെയ്യുന്നവനൊക്കെ അധർമ്മം ചെയ്യുന്നു. നമുക്ക് ആ പദം ശ്രദ്ധിക്കണം. പാപം ചെയ്യുന്നവനൊക്കെ അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മമാണ്. അധർമ്മം എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ലോലെസ്നെസ് എന്നാ. അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, ഒറിജിനൽ ലാംഗ്വേജിൽ അതിൻ്റെ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക് എന്നാണ്. മിസ്സിംഗ് ദ മാർക്ക്. പാപം എന്നുള്ള വാക്ക് ഹീബ്രുവിൽ വന്നിരിക്കുന്നത് ഹട്ട, HT, ഹട്ട. ഹട്ട എന്നുള്ള വാക്ക് മിസ്സിംഗ് ദ മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യത്തിൽ നിന്ന് അവൻ തെറ്റിപ്പോകുന്നു. He misses the mark. There is an object for him before God. ദൈവം അവൻ്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അവന് നടക്കേണ്ട ഒരു വഴിയുണ്ട്. അവനെക്കുറിച്ചുള്ള ഒരു ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് അവൻ വ്യതിചലിക്കുന്നതിന് പറയുന്ന പേരാണ് അവൻ മിസ്സിംഗ് ദ മാർക്ക്. ഹട്ട. പാപം അധർമ്മമാണ്. അത് ഏത് പാപവും അധർമ്മമാണ്. ആ മിസ്സിംഗ് ദ മാർക്ക്, ദൈവം ഉദ്ദേശിച്ച ആ ഉന്നതമായ നിലവാരത്തിൽ നിന്ന് ഒബ്ജക്റ്റിൽ നിന്ന് അവൻ തെറ്റിപ്പോകുന്നു. അതിന് പറയുന്ന പേരാണ് പാപം. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലേവ്യർ 11:44 എന്താ വായിക്കുന്നത്? ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ബി ഹോളി ആസ് ഐ ആം ഹോളി. നമ്മെ അവനെ പോലെ വിശുദ്ധന്മാരാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അതിനുവേണ്ടി തൻ്റെ പ്രമാണങ്ങൾ തന്നു. നമ്മൾ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ വി ആർ മിസ്സിംഗ് ദറ്റ് മാർക്ക്. നമ്മൾ പാപത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ പാപത്തിൻ്റെ ഒരു നിർവചനം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇനി നമുക്ക് ഈ 4 എടുക്കാം. 4 ഒരു ദീർഘമായ അധ്യായമാണ്. 35 വാക്യമുണ്ട്. വളരെ സിമ്പിളിഫൈ ചെയ്യാൻ പോയാൽ എല്ലാവരും ആ ബൈബിൾ ഒന്ന് എടുത്തിട്ട് പിന്നെ എഴുതിയാൽ മതി. ഒരു ഫെമിലിയാരിറ്റിക്ക് വേണ്ടി നമ്മൾ വചനം പഠിക്കുകയാണല്ലോ. ഫെമിലിയാരിറ്റി വന്നിട്ട് നമുക്ക് പോകാം. അതായത് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ 4 കൂട്ടം ആളുകൾ പാപം ചെയ്താൽ എങ്ങനെയൊക്കെയാണ്, ഏത് മൃഗം എടുക്കണം, അതിൻ്റെ ചോര എങ്ങനെ ഉപയോഗിക്കണം, അത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ കൊണ്ടുവന്നത്. സാധാരണ ഞാൻ ബോഡി വരച്ച് കാണിക്കും, അല്ലെങ്കിൽ അല്പം ഈ സ്റ്റാബർനാക്കൾ ഫെമിലിയർ അല്ലാത്തവർക്ക് പഠിക്കാൻ അല്പം ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷെ ഇങ്ങനൊരു ചിത്രം ഉണ്ടെങ്കിൽ ഇത് വളരെ ഫെമിലിയർ ആണ്, നമുക്ക് എളുപ്പം പഠിക്കാൻ തോന്നും. കാരണം ആ രക്തം കൊണ്ടുള്ള ശുശ്രൂഷയിൽ വ്യത്യാസം കാണാം. അതിനകത്തൊക്കെ ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ബൈബിളിലൊക്കെ അണ്ടർലൈൻ ചെയ്തും മാർക്ക് ചെയ്തും ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ബൈബിൾ എടുത്താൽ പെട്ടെന്ന് മനസ്സിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നത് നല്ലതാണ്. 4:1 അതിൻ്റെ 12 വാക്യം അഭിഷിക്തനായ പുരോഹിതൻ്റെ പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. 1:12 വാക്യം നോക്കുക. അവിടെ 3 നോക്കിക്കാട്ടെ. അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിൽ കുറ്റം വരത്തക്കൊണ്ണം പാപം ചെയ്തെങ്കിൽ. അവള് 4:1-12 അഭിഷിക്തനായ പുരോഹിതന്റെ പാപത്തെക്കുറിച്ചാണ്. 2:13-21 ആരാണ്? ഇസ്രയേൽ സഭ മുഴുവൻ അബദ്ധവശാൽ പിഴച്ചു. അവർ സഭ മൊത്തം പാപം ചെയ്യാം. ഇനി 3:22 തുടങ്ങി 26 അതാരെക്കുറിച്ചാണ്? 22 വായിക്കുന്നുണ്ട്. ഒരു പ്രമാണി പാപം ചെയ്തു. എ പ്രിൻസ്. ഒരു പ്രമാണി പാപം ചെയ്തു. ഇനി അവസാനമായിട്ട് 27:31 ഉള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചു ചോദിക്കുക. അതാരെക്കുറിച്ചാണ്? ദേശത്തിലെ ജനത്തിൽ ഒരുത്തൻ. 27 വായിക്കുന്നുണ്ട്. ദേശത്തിലെ ജനത്തിലെ ഒരുത്തൻ. അൻ ഓർഡിനറി മാൻ. അപ്പോൾ ദൈവം തന്നെ ആളുകളെ വ്യത്യസ്തമായിട്ട് തിരിച്ചിരിക്കുന്നു. ഇത് നമുക്ക് നല്ലൊരു പഠനമാണ്. ഒരു പുരോഹിതനുണ്ട് പഴയ നിയമകാലത്ത്. ഇസ്രായേൽ സഭയെ മുഴുവൻ കാണുന്നുണ്ട്. ഒരു പ്രമാണിയായിട്ട് കാണുന്നുണ്ട് പ്രിൻസിനെ. ഒരു സാധാരണക്കാരനെയും കാണുന്നുണ്ട്. ഇവിടെ 4 പാപയാഗത്തിന് വേണ്ടിയുള്ള പരിഹാരം ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം എന്താണെന്നറിയാമോ? എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. പുരോഹിതനും പാപം ചെയ്യാം, ഒരു പ്രമാണിക്കും പാപം ചെയ്യാം, സാധാരണക്കാരനും പാപം ചെയ്യാം, ഇസ്രായേൽ സഭയ്ക്ക് മുഴുവനും പാപം ചെയ്യാം. പഴയ നിയമത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇവിടെ എന്താണ്? എല്ലാവരും പാപത്തിന് കീഴിലാണ്. ഇതല്ലേ റോമലേഖനം 3:23 പറയുന്നത്? ഒരു വ്യത്യാസവുമില്ല. തിരുമേനിയെന്നോ ഐമേനിയെന്നോ പുരോഹിതനെന്നോ പുരോഹിതനല്ലാത്തവനെന്നോ വ്യത്യാസമില്ല. റോമർ 3:23, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശസ് ഇല്ലാത്തവരായി. എല്ലാവരും പാപം ചെയ്തു. 6:12 നോക്കാം. Genesis 6:12 അവിടെ ഇങ്ങനെ വായിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായെന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. സകല ജഡവും, എല്ലാവരും, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപത്തിൻ്റെ കീഴിലായി. ദൈവം നോക്കിയപ്പോൾ സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി തൻ്റെ വഴി വഷളാക്കി. അവർ ലക്ഷ്യം തെറ്റിപ്പോയി. അവരെല്ലാം പാപത്തിൻ്റെ കീഴിലാണ്. ആ പദം തന്നെ നോക്കി, വഴി തെറ്റിയെന്ന്. ആ ലക്ഷ്യം തെറ്റിപ്പോയി. നമ്മൾ ഇതുകൊണ്ടല്ലേ ബൈബിളിൽ വായിക്കുന്നത് നാം ആടുകളെ പോലെ വഴിതെറ്റിയിരുന്ന. ആ പദം എന്തിനാ പറയുന്നത്? ആടുകളെ പോലെ വഴിതെറ്റി. ദൈവം ഇവിടെ പറഞ്ഞു വഴിതെറ്റി, എല്ലാവരും തന്നെ വഴിതെറ്റി. ആടുകൾ വഴിതെറ്റിയാലുള്ള പ്രത്യേകത അറിയാമോ? ആടെന്ന് പറയുന്ന ഈ ജന്തു അത് വഴിതെറ്റിയാൽ ഒരിക്കലും അതിൻ്റെ യജമാൻ്റെ വീട്ടിൽ മടങ്ങി വരില്ലേ. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരിലയൂടെ കടിച്ചു, അവിടെ നിന്നങ്ങ് തിന്നുകയല്ല പശു തിന്നുന്ന പോലെ. അടുത്തായിട്ട് അടുത്തൊരില കണ്ടാൽ അത് കടിക്കും, പിന്നെ ഒരില കണ്ടാൽ അത് കടിക്കും, അടുത്തില കണ്ടാൽ അത് കടിക്കും. ഇങ്ങനെ കടിച്ച് കടിച്ച് അതങ്ങ് പോവും. ലക്ഷ്യം തെറ്റി അങ്ങ് പോവുകയുള്ളത്, അതൊരിക്കലും മടങ്ങി വരില്ലേ. അതിനൊരു ഒരു ഇടയൻ അന്വേഷിച്ച് ചെന്നിട്ടല്ലാതെ അതിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ ചിത്രം അത് തന്നെയാണ്. നമ്മളും ഇങ്ങനെ ഓരോ ഇല കടിച്ച് കടിച്ച് ഈ വഴി തെറ്റി അങ്ങ് പോയി, ദൈവത്തിനകത്ത് പോയി. നമ്മളെ തേടി വന്ന് ആ തെറ്റിപ്പോയ വഴിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയായിരുന്നു. ഇത് മനോഹരമായൊരു പഠനം നമുക്കിവിടെ കിട്ടുന്നു. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഈ പറയുന്ന ഭാഗത്തൊക്കെ വളരെ ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, സിൻ ത്രൂ ഇഗ്നറൻസ്, അജ്ഞത മൂലം ചെയ്തു പോയ പാപം. വചനത്തിൽ ഇതിന് വളരെ പ്രാധാന്യത കൽപ്പിച്ചിട്ടുണ്ട്. ഉപദേശപരമായിട്ടും ചില കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഒന്ന് യോഹന്നാൻ 2:1-2 വരെ നമ്മൾ ചിന്തിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ എഴുന്നു, ചെയ്തുവെങ്കിലോ ചെയ്യാൻ സാധിക്കും. 1 തിമോത്തിയോസ് 1:13 പൗലോസ് തന്നെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവിശ്വാസത്താൽ അറിയാതെ കൊണ്ട് ചെയ്യുകൊണ്ട്, 1 തിമോത്തിയോസ് 1:13 അജ്ഞത കൊണ്ട് ചെയ്തു പോയി. ഐ ഒബ്ടെയിൻ മേഴ്സി ബിക്കോസ് ഐ ഡിഡ് ഇറ്റ് ഇഗ്നറന്റ്ലി. അജ്ഞത മൂലം ചെയ്തു പോയി, അങ്ങനെയല്ലേ? 1 തിമോത്തിയോസ് 1:13 എനിക്ക് കരുണ ലഭിച്ചു, അജ്ഞത മൂലം ചെയ്തു പോയി. 4 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ് സിൻ ത്രൂ ഇഗ്നറൻസ്, അബദ്ധവശാൽ ചെയ്തു പോന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന 21:34, പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. അറിയായിക കൊണ്ട് എബ്രായലേഖനം 10:26 അല്പം കോൺട്രവേഴ്സ്യൽ ഒരു ഭാഗമാണ്. എബ്രായ 10:26 സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ തുടർന്ന് പരിഹാരമില്ലെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവേ ഉള്ളൂ എന്നും പാപത്തെക്കുറിച്ചൊക്കെ ബോധമുണ്ടായിട്ടും യേശുക്രിസ്തുവിനെ വേണ്ട എന്നൊരുത്തൻ തിരസ്കരിക്കുകയാണെങ്കിൽ പിന്നെ അവനെ രക്ഷപ്പെടുത്തുവാൻ യാതൊരു മാർഗവുമില്ലേ. അത് കോൺട്രവേഴ്സ്യൽ പാർട്ടാണ്, അത് അവിടെ വിടാം. എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് എടുക്കാം. സങ്കീർത്തനം 19:12 ദാവീദ് പ്രാർത്ഥിക്കുന്നു, മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണം. മറിഞ്ഞിരിക്കുന്ന പാപം നമുക്കറിയില്ലേ, അറിയാതെ കൊണ്ട് അബദ്ധവശാൽ ചെയ്തു പോകുന്നു. നമ്മളതുകൊണ്ട് മനസ്സുബുദ്ധിക്കരെ രൂപാന്തരപ്പെടുത്തേണ്ട ആവശ്യമാണ്. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനെ കുറിച്ച് ഒരു വാക്കൊന്ന് വായിച്ച് നമുക്ക് ആ ഭാഗം ഇടാം. എബ്രായർ 5:2 Hebrews 5:2 നമ്മുടെ മഹാപുരോഹിതനെ കുറിച്ച് പറയുന്ന ഭാഗം, അത് ഇതോടുള്ള ബന്ധത്തിൽ അത് ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. Hebrews 5:2 അവിടെ കർത്താവിനെ കുറിച്ച് വായിക്കുന്നു, ഹു ക്യാൻ ഹാവ് കമ്പാഷൻ ഓൺ ദ ഇഗ്നറന്റ് ആൻഡ് ഓൺ ദം ദറ്റ് ആർ ഔട്ട് ഓഫ് ദ വേ. ഇഗ്നറന്റ്, അറിവില്ലാത്തവരോട്, വഴിതെറ്റിപ്പോകുന്നവരോട് അവൻ അനുകമ്പ കാണിക്കുവാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ പരിജ്ഞാനക്കുറവ് കൊണ്ടൊക്കെ തെറ്റിപ്പോകുന്നു, അബദ്ധവശാൽ ചെയ്തു പോകുന്നു. പാപമാണെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ കുറച്ചുകൂടെ അടുക്കുമ്പോഴാണ് ഇതൊക്കെ തെറ്റാണെന്നുള്ള പിന്നെ ബോധ്യമാകുന്നത്. പക്ഷേ അതിൻ്റെ പരിഹാരമാണ് നമ്മൾ ഈ ലേവ്യ പുസ്തകം 4 അധ്യായത്തിൽ പാപയാഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. നമ്മൾ ആദ്യം ചിന്തിച്ചു ഈ 4 കൂട്ടരും പാപത്തിന് അധീനരാണ്. ആരൊക്കെയാണ്? പുരോഹിതനെ, ഇസ്രായേൽ സഭ മുഴുവന്, ഒരു പ്രമാണി, ഒരു സാധാരണക്കാരൻ. ഇനി ഒരു രസകരമായ ദൈവശ്വാസ്യമാണ് ദൈവജനം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം നോക്കുക, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒന്നെടുത്താട്ടെ അതിൻ്റെ 13-ാം വാക്യം, ഇസ്രായേൽ സഭ മുഴുവൻ അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് മറവായിരിക്കുകയും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചുള്ള കാര്യത്തിലും അവൻ പാപം ചെയ്ത് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ, പാപം അവൻ അറിയുമ്പോൾ, കണ്ടോ, പാപം അവൻ അറിയുമ്പോൾ, പാപം അവൻ അറിയണം. ഓക്കെ, പ്രമാണിയുടെ കാര്യത്തിലോ? 21-ാം വാക്യം നോക്കി, അവൻ ചെയ്ത പാപം അവന് ബോധ്യമായെങ്കിൽ. 28-ാം വാക്യമോ ഒരു സാധാരണക്കാരനെ കുറിച്ച് പറയുകയാണ്. 28-ാം വാക്യം, പാപം അവന് ബോധ്യമായെങ്കിൽ. അവളെ ദൈവം വച്ചിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ, പാപം അവന് ബോധ്യമാകണം. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുരോഹിതനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പദം പറഞ്ഞിട്ടില്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ 3-ാം വാക്യം, 4:3, അഭിഷിക്തനായ പുരോഹിതൻ ജലത്തിൽ കുറ്റം വരത്തക്കവണ്ണം ചെയ്ത് എങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം അവന് യഹോവയ്ക്ക് പാപയാകുവാനും ഇല്ലാത്തൊരു കാളക്കൂടാൻ അർപ്പിക്കണം. അവിടെ അവന് പാപം ബോധ്യമാകുമ്പോൾ അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ശ്രദ്ധിച്ചോ, അവൻ ചെയ്ത പാപം നിമിത്തം അവൻ കാളക്കിടാവനെ യാഗമായിട്ട് അർപ്പിക്കണം. എന്നാൽ ഒരു സഭപാപം ചെയ്താൽ അവനത് ബോധ്യമാകണം, ഒരു പ്രമാണി പാപം ചെയ്താൽ അവന് ബോധ്യമാകണം, ഒരു സാധാരണക്കാരൻ ചെയ്യുമ്പോൾ അവനും അത് ബോധ്യമാകണം. എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതന് ഇത് ബോധ്യമാകണ്ടേ? പുരോഹിതൻ ആരാണ്? പാപത്തെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കണം. മറ്റൊരുത്തൻ അവനെ പാപബോധം ഉളവാക്കേണ്ട ആവശ്യം ഉണ്ടാകരുത്. അവൻ ദൈവത്തിൻ്റെ ജനത്തെ പാപത്തെക്കുറിച്ചും വിശുദ്ധയെക്കുറിച്ചും പഠിപ്പിക്കുന്നവനാണ്. എന്തൊരു ടീച്ചിങ് ആണെന്ന് നോക്കിയേ, പറഞ്ഞിരിക്കുന്ന പദമൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഒരു പുരോഹിതൻ ശുശ്രൂഷിക്കുന്നവനാണ്, ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവനാണ്. നമുക്ക് എസെക്കിയേൽ 44:21 വായിച്ചു നോക്കാം. എസെക്കിയേൽ 44:23 അവിടെ പുരോഹിതന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എസെക്കിയേൽ 44:24 നോക്കുക. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തെ ഉപദേശിക്കുന്നു. മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. വാട്ട് ഈസ് ഹോളി, വാട്ട് ഈസ് അൺഹോളി? എന്താണ് വിശുദ്ധി, എന്താണ് അശുദ്ധി? എന്താണ് സാമാന്യമായത്, എന്താണ് വിശുദ്ധമായത്? ജനത്തെ പഠിപ്പിക്കുന്നവനാണ് ആര്? പുരോഹിതൻ. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ശരിയായി അപഗ്രഥിച്ച് പഠിച്ച് ബോധ്യമുള്ളവനായി ദൈവജനത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നവനാണ്. അവന് പാപം വന്നിട്ട് അവനെ ബോധം വരത്തിൻ്റെ ഒരു സാഹചര്യം വന്നാൽ പിന്നെ ഈ ജനത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും? വളരെ മോശമായിരിക്കും. നമ്മൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പണിനിയമം വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ദൈവം വളരെ കർക്കശമായി പ്രവാചകന്മാർ കൂടെ സംസാരിക്കുന്നത് പുരോഹിതന്മാരുടെ പാപത്തോടുള്ള ബന്ധത്തിലാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം പുരോഹിതന് പാപബോധമില്ലെങ്കിൽ ഈ അവൻ നടത്തുന്ന ജനത്തെ എങ്ങനെ പാപബോധമുള്ളവനാക്കി തീർക്കും? സാധ്യമല്ല. പുരോഹിതന്റെ ആത്മീയ നിലവാരം സാമാന്യ ജനത്തിന്റെ ആത്മീയ നിലവാരത്തെ ബാധിക്കുന്നു. പുരോഹിതൻ വളരെ ഉന്നതമായ ഒരു ജീവിത നിലവാരമുള്ളവനായിരിക്കണം. ഇത് തന്നെ ദൈവം പുതിയ നിയമം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ മൂപ്പന്മാരെ കുറിച്ച് ഒരുപാട് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സുവിശേഷകൻ ഇങ്ങനെ ആയിരിക്കണം, ഒരു ബൈബിൾ ടീച്ചർ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അവരായിരിക്കണം, ശരിയാണ്. പക്ഷെങ്കിൽ ദൈവം നിഷ്കർഷിച്ചു എന്ത്? ആൻ എൽഡർ, ഒരു എൽഡർ ഇങ്ങനെ ആയിരിക്കണം, സഭയെ പരിപാലിക്കുന്ന ഒരുത്തൻ എങ്ങനെയായിരിക്കണമെന്ന് ദൈവം വളരെ നിർബന്ധമായി പറയുന്നു. ആ പറയുന്നതെല്ലാം എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഇസ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ആകെ അവിടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, അവൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. വി ഷുഡ് ബി ആപ്റ്റ് ടു ടീച്ച്. എടുത്തു നോക്കിക്കോ, ഒരു ഒരു എൽഡറിന്, എൽഡർ എന്നുള്ള പദം തന്നെയാണ് പാസ്റ്റർ, പാസ്റ്റർ എന്നുള്ള പദം തന്നെയാണ് ബിഷപ്പ്. വേണമെങ്കിൽ എടുത്ത് തെളിയിച്ചു തരാം. ഈ മൂന്ന് പദവും ഒരാളെ കുറിച്ച് പറയുന്നതാണ്. അവരുടെ ശുശ്രൂഷയുടെ വ്യത്യാസമേ ഉള്ളൂ. ഒരു എൽഡർ തന്നെയാണ് പാസ്റ്റർ, പാസ്റ്റർ തന്നെയാണ് ബിഷപ്പ്. ഇത് മൂന്നും ഒരാളാണ്. സഭയെ പരിപാലിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കണം, ഇവരുടെ ആത്മീക നിലവാരം അല്ലെങ്കിൽ സ്പിരിച്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത ദൈവം വളരെ ഊന്നി ആവശ്യപ്പെടുന്നു. ഒരു മൂപ്പൻ ഇങ്ങനെയുള്ളവനായിരിക്കണം, ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, ഇരുവാക്കുകാരനാകരുത്, മുൻകോപിയാകരുത്, ഇങ്ങനെ ഒത്തിരി കാര്യം എടുത്ത് പറയുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ്റെ ആത്മീയ നിലവാരം സഭയുടെ ആത്മീയ നിലവാരത്തെ ബാധിക്കുന്നു. അവൻ ആത്മീയനല്ലെങ്കിൽ അവൻ നയിക്കുന്ന സഭയെ ആത്മീയത്വത്തിൽ വളർത്തുവാൻ കഴിയില്ല. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വെള്ളച്ചാട്ടം ഒഴുകി വരുന്നു. ഈ ഒഴുക്കിന് ഉപരിയായിട്ട് ഈ താഴെയുള്ള ജലത്തെ ഉയർത്താൻ കഴിയില്ലേ? ദ സ്പിരിച്വൽ ക്വാളിറ്റി ഓഫ് എൻ എൽഡർ ഷുഡ് ബി വെരി ഹൈ. ഇവിടെയും നമ്മൾ അത് പഠിക്കുകയാണ്. പഴയ നിയമത്തിൽ പാപം ചെയ്തപ്പോൾ പ്രവാചകന്മാർ കൂടെ ദൈവം കർക്കശമായി അവരോട് സംസാരിച്ചത് പുരോഹിതന്മാർ തെറ്റിപ്പോയ കാര്യത്തെക്കുറിച്ചാണ്. കാരണം അവർ ആത്മീയ നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ അവർക്ക് സാമാന്യ ജനത്തെ ആത്മീയം വളർത്താൻ സാധിക്കില്ല. നോക്കുക, ദൈവദാസന്മാർ തെറ്റിപ്പോയാൽ, അവരുടെ ആത്മീയ നിലവാരത്തിൻ്റെ തോതുകൾ താണുപോയാൽ തീർച്ചയായിട്ടും ആത്മീയ അധപ്പതനം സഭയ്ക്കും എല്ലാം ഉണ്ടാകും. കാരണം അവർക്ക് വളർത്തുവാനായിട്ട് സാധിക്കില്ല. അത് നമ്മളിവിടെ പാഠമായി പഠിക്കുന്നു. ദൈവം എടുത്തു പറയുന്നു, സാമാന്യവും വിശുദ്ധമായതും, വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ ജനത്തെ പഠിപ്പിക്കുന്ന അവൻ്റെ പാപത്തിന് ബോധം വരുത്തുമ്പോഴല്ല അവന് പാപയാഗം അർപ്പിക്കേണ്ടത്, അവൻ പാപത്തെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കണം. യെസ്, എത്ര എത്ര വളരെ ശക്തമായ ഒരു പഠനമാണ് അവിടെ ദൈവം കൊടുത്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അവൻ്റെ പ്രാർത്ഥന എപ്പോഴും ദാവീദിൻ്റെ പ്രാർത്ഥന പോലെ ആയിരിക്കണം. കർത്താവേ, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ എനിക്ക് ബോധ്യമാക്കി തരണം. ഈ ഷുഡ് ബി സെൻസിറ്റീവ് ടു സിൻ. പാപത്തോടുള്ള ബന്ധത്തിൽ അവന് വളരെ അവൻ്റെ കോൺഷ്യസ് അത് അത് സ്പർശിച്ചാൽ ഉടനെ അത് മനസ്സിലാക്കുവാനായിട്ട് അവന് കഴിയണം. എന്നാൽ ഇനിയും നമുക്കിവിടെ എടുത്തു നോക്കാം, അടുത്തായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ നാല് കൂട്ടം ആളുകളെ, അവരുടെ പാപത്തെ ദൈവം ഒരുപോലല്ല കാണുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ഇതാണ്. ഇന്നും ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം എല്ലാവരുടെയും പാപത്തെ ഒരുപോലെ അല്ല കാണുന്നത്. പാപം പാപം തന്നെയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എല്ലാവരുടെയും പാപത്തെ ഒരുപോലെ അല്ല ദൈവം കാണുന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ആള് അയാളുടെ ആത്മീയ നിലവാരത്തെ ദൈവം അളക്കുന്ന പോലെ അല്ല. 40 വർഷമല്ലേ 30 വർഷമല്ലേ 25 വർഷമായി രക്ഷിക്കപ്പെട്ട ഒരുത്തൻ്റെ ആത്മീയ നിലവാരത്തെ ദൈവം അളക്കുന്നത്. വചനം അത് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവ് ഇവിടെ കാണുന്നു. എന്താണെന്നറിയാമോ? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, നമുക്ക് നോക്കാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു യാഗങ്ങളുടെ ഗ്രേഡിൽ വ്യത്യാസമുണ്ട്. ഒരു പുരോഹിതൻ പാപം ചെയ്താൽ 3-ാം വാക്യം അവൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്തൊരു കാളക്കിടാവനെ അർപ്പിക്കണം. ഓക്കെ, 2:13 ഇസ്രയേലിലെ സഭ മുഴുവൻ പാപം ചെയ്താലും അവിടെ 14-ാം വാക്യം ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം. ഇനി അടുത്ത നോക്കാം, 22-ാം വാക്യം ഒരു പ്രമാണി പാപം ചെയ്തു, പാപം അവന് ബോധ്യമായെങ്കിൽ, 23-ാം വാക്യം പാപം ബോധ്യമാകുമ്പോൾ ഊനമില്ലാത്തൊരാൺകോലാടിനെ വഴിപാടായിട്ട് അർപ്പിക്കണം. ഇനിയും 27-ാം വാക്യം നോക്കിയാട്ടെ, ദേശത്തിൽ സാധാരണക്കാരൻ പാപം ചെയ്തു, പാപം അവന് ബോധ്യമായി, 28-ാം വാക്യം ഒരു പെൺകോലാടിനെ വഴിപാടായിട്ട് അർപ്പിക്കണം. നോക്കിയ 4 ഗ്രേഡ്, പുരോഹിതൻ പാപം ചെയ്താൽ കാളക്കിടാവിനെ അർപ്പിക്കണം, ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്താൽ കാളക്കിടാവിനെ അർപ്പിക്കണം, ഒരു പ്രമാണി പാപം ചെയ്താൽ ആൺകോലാടിനെ അർപ്പിക്കണം, ഒരു സാധാരണക്കാരൻ പാപം ചെയ്താൽ ഒരു പെൺകോലാടിനെ അർപ്പിക്കണം. ദൈവം എന്തിനാ വ്യത്യാസം പറയുന്നത്? ദൈവം അവിടെ പഠിപ്പിക്കുന്നു, പഴയ നിയമത്തിലും പഠിപ്പിക്കുന്നു. എന്താണ്? എല്ലാവരുടെയും പാപത്തെ ഒരുപോലെ അല്ല കാണുന്നത്. അവർക്ക് നൽകപ്പെട്ട ആത്മിക സ്ഥാനം, പുരോഹിതനാണ് ഏറ്റവും വലിയവൻ ആ ജനത്തിൻ്റെ മധ്യത്തിൽ. ജനത്തെ വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നവനാണ്. അവൻ പാപം ചെയ്യുമ്പോൾ അവൻ്റെ പാപത്തിൻ്റെ ഗൗരവം വളരെ ഉന്നതമാണ്. അവിടെ അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് കുറച്ചുകൂടെ ആ വിലയുള്ള ചോര വേണം, കാളയുടെ ചോര വേണം. ഒരു സാധാരണക്കാരൻ പാപം ചെയ്താൽ അവന് ഒരു സാധാരണക്കാരനാണ്. അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഒരു പെൺകോലാടിൻ്റെ ചോര വേണം. അവനെക്കാട്ടിൽ കുറച്ചുകൂടെ ഉന്നതനാണ് ആര്? ഒരു പ്രമാണി. അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഒരാൺകോലാടിൻ്റെ ചോര വേണം. അപ്പം ദൈവം ഒരു സത്യം പഠിപ്പിക്കുന്നു, നമുക്ക് ലഭിച്ച വെളിച്ചത്തിനും നമുക്ക് ലഭിച്ച സ്ഥാനത്തിനും അനുസരിച്ച് ദൈവം നമ്മോട് പാപങ്ങളെ കണക്കിടുന്നു. എല്ലാം പാപവും പാപം തന്നെയാണ്, എന്നാൽ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും അനുസരിച്ച് ദൈവം പാപത്തെ കണക്കിടുന്നു. നമുക്ക് ലൂക്കോസ് 12:48 വായിച്ചാട്ടെ. ലൂക്കോസ് 12:48 അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. അതാ, കുറച്ചേ കിട്ടിയിട്ട്, കുറച്ചേക്കെ അറിയുള്ളെങ്കിൽ കുറച്ചേ കിട്ടത്തുള്ളൂ, കുറേയേറെ കിട്ടിയാൽ കോറം കിട്ടും. നമ്മൾ യാക്കോബ് ലേഖനത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അധിക ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് അനേകർ ഉപദേശക്കന്മാരാകരുത്. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം ഉപദേശക്കന്മാർക്ക് ശിക്ഷ കൂടുതലാണ്. യെസ്, വളരെ ശ്രദ്ധിച്ച് ജീവിച്ചെങ്കിലേ ഉള്ളൂ. കാരണം കർത്താവ് പറയുന്നു അത് കർക്കശമായ ഇടപെടലായിരിക്കും ഉപദേശക്കന്മാരുടെ. അല്ലേ, വാക്യമില്ലേ? യെസ്, വായിക്കണ്ടല്ലോ. യാക്കോബ് എത്ര ഓർമ്മയുണ്ടോ വാക്യം? 3:2 അനേകർ ഉപദേശക്കന്മാരാകാൻ പാടില്ല. കർത്താവ് വിളിക്കുന്നവരാ ഉപദേശക്കന്മാർ. ടീച്ചേഴ്സ് കുറവാണെന്നാ വചനം പറയുന്നത്. ടീച്ചേഴ്സ് വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ടീച്ചേഴ്സിനെ ഒരു സഭയ്ക്കല്ല കൊടുത്തിരിക്കുന്നത്, ദേ ആർ ഗിവൻ ടു ദ ഹോൾ ചർച്ച്. എല്ലാ സഭയ്ക്കും വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അവർ വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടവരാണ്. ഇവിടെ പുരോഹിതന്മാരുടെ കാര്യം പറഞ്ഞ പോലെ, ഇത് ഞാൻ ന്യായവിധിയെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്താണ്. എന്നെ വളരെ പഠിപ്പിച്ച ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മോശയുടെ പാപത്തെക്കുറിച്ചാണ്. ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. മോശയെ ദൈവം കനാൻ നാട്ടിൽ കയറ്റിയില്ല. മോശ നടത്തിക്കൊണ്ടുവന്ന ജനത്തെ കയറ്റിയോ? കയറ്റിയില്ല. കാലേബും യോശയും ഒഴിച്ച് മോശ നടത്തിക്കൊണ്ടുവന്ന ആരെയും കയറ്റിയില്ല. മോശയും ദൈവം കയറ്റിയില്ല. എന്തൊരു കഷ്ടമായി പോയില്ലേ. ഈ മോശം നടത്തിക്കൊണ്ടുവന്ന ജനങ്ങളെ പോലെ തന്നെ മോശയ്ക്കും പറ്റി. പക്ഷെങ്കിൽ ഇവിടെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മോശ എത്ര പാപം ചെയ്തിട്ടാണ് മോശ ഇവിടെ കയറ്റാതിരുന്നത്? ആകെ ഒരു പാപമേ ഉള്ളൂ. എന്നാ ഇസ്രായേൽ ജനമോ? സംഖ്യാപുസ്തകം എടുത്തേ, സംഖ്യാപുസ്തകം 20:12-13 അതിൻ്റെ 11-ാം വാക്യത്തിലുണ്ട്. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു, വളരെ വെള്ളം പുറപ്പെട്ടു, ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോട്, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കോണം എന്നെ വിശ്വസിക്കാതിരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. മോശ എന്തോ ചെയ്തു? പാറയൊന്ന് അടിച്ചു. മോശ വാസ്തവത്തിൽ ആ സാഹചര്യം ചിന്തിച്ചാൽ തന്നെ മോശ അങ്ങ് എന്താ പറയണ്ടേ, ജനമെല്ലാം കൂടെ കിടന്ന് അലച്ച് വിളിച്ച് നാശമാക്കി ഇവനെ കൊണ്ട് അങ്ങ് ചെയ്യിച്ചാണെന്ന് തോന്നാം. മോശേ അങ്ങ് പ്രേരിതനായി പോയി, ദേഷ്യം വന്നു. മോശയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇവരെ നടത്തി നടത്തി മോശ അങ്ങ് കുഴഞ്ഞു. അവസാനം ദൈവം പറഞ്ഞു, നീ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. മോശയോട് വടിയെടുത്ത് രണ്ടടിയാ. അത് ദൈവത്തിന് അത് ഇഷ്ടമല്ലാതെ. ഈ ഒരൊറ്റ കാരണത്താൽ മോശ കനാൻ നാട്ടിൽ ദൈവം കേറ്റിയില്ല. എന്നാൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് 14:22 നോക്കി, 14:22 Numbers 14:22. ഇസ്രായേൽ മക്കൾ എത്ര പ്രാവശ്യം പാപം ചെയ്യുന്ന ദൈവം പറയുന്നേ? 10 പ്രാവശ്യം. നമ്മളൊന്ന് ചിന്തിച്ചേ, മോശ ഒരു പ്രാവശ്യം പാപം ചെയ്തുള്ളൂ, ഈ ഇസ്രായേൽ ജനം 10 പ്രാവശ്യം പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ, 10 പ്രാവശ്യം ചെയ്ത പാപം ഒരു തട്ടിൽ വെച്ചപ്പോൾ മോശയുടെ ഒരു പാപം മതിയായിരുന്നു മറ്റേ തട്ടിൽ ഈക്വലൻ്റ് ആകുവാൻ. അതിൻ്റെ വെയിറ്റ് അത്ര ഘനമാണ്. മോശ ആരാണ്? തിരുവനന്തപുരത്തിൽ വായിക്കുന്ന ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ചവനാണ്. ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ, നമ്മൾ കൂടുതലൊക്കെ ദൈവജനം പഠിക്കുമ്പോൾ വിൽ ബി മോർ റെസ്പോൺസിബിൾ ബിഫോർ ഗോഡ്. ദ മോർ വി റിസീവ്, ദ മോർ റെസ്പോൺസിബിൾ. ദൈവം നമുക്ക് സ്ഥാനങ്ങൾ തരുമോണ്ടല്ലോ, ഇറ്റ് ഈസ് ഓൾവേസ് അക്കൗണ്ടബിൾ. ഈ എല്ലാവർക്കും ഈ മൂപ്പന്മാരാകാനും ഇതിനൊക്കെ ഭയങ്കര ബഹളമാണ്, പലയിടത്തും പല പ്രശ്നങ്ങളും അതുള്ള ബന്ധത്തിലാണ്. പക്ഷെ അവരും മനസ്സിലാകുന്നില്ല, കർത്താവ് ഏത് ചുമതല തന്നാലും ദറ്റ് വിൽ ബി അക്കൗണ്ടബിൾ ടു ഹിം. ദേശത്തെ ഭരിക്കുന്നവനാണെങ്കിലും സഭയെ ഭരിക്കുന്നവനെ കുറിച്ച് പറയുന്നത് പറയുന്നില്ലേ, അവൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് പറയേണ്ടവനാണ്. ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗോഡ്. ഇതുപോലെ ചുമതലയുള്ള ഒരു ജോലി വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നത്തില്ല. അതുപോലെ ചുമതലയുള്ളതാണ് ഈ എൽഡർഷിപ്പ്, സഭയെ നയിക്കുക എന്ന് പറഞ്ഞാൽ. അവരോരോ ആത്മാക്കളുടെ കണക്ക് ദൈവത്തോട് പറയേണ്ടതാണ്. അവരെ വേറെ ജോലി ഏൽപ്പിച്ചിട്ടില്ല, അത് ഏൽപ്പിച്ചിട്ടുള്ളൂ, അത്ര റെസ്പോൺസിബിൾ ആണ്. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റി അറിയാതെ പലരും അതിനകത്ത് കയറിപ്പെടുന്നത്. ഈ പാസ്റ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഭയങ്കര ഇതാണ്, ചാടി. പക്ഷെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ മനസ്സിലാക്കുന്നില്ലേ, അത്ര റെസ്പോൺസിബിൾ ജോബാണ്. ദൈവം അവരെ ഏൽപ്പിച്ച ആത്മാക്കളുടെ കണക്കുകൾ കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, പാപത്തെ ദൈവം ഒരുപോലെ കാണുന്നില്ലേ. ദൈവക്കളോട് ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കട്ടെ, പാപികളെ ശിക്ഷിക്കുമ്പോൾ പോലും ഇതുപോലെ, പാപികളെ എല്ലാം ഒരുപോലെ നരകത്തിൽ ശിക്ഷിക്കാൻ പോവുകയല്ല. വിശുദ്ധന്മാർക്ക് പ്രതിഫലത്തിൽ വ്യത്യാസമുള്ളതുപോലെ ദൈവരോട് വ്യത്യസ്തമായി ഇടപെടുന്ന പോലെ തന്നെയാണ് പാപികളെ ന്യായം വിധിക്കുമ്പോൾ ന്യായവിധിയിൽ വ്യത്യാസമുണ്ട്. വെളിപ്പാട് 20:12 വായിക്കുന്നുണ്ടല്ലോ, പാപികളെ ന്യായം വിധിക്കുമ്പോൾ എഴുതുന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്കോട് പ്രവൃത്തിയിൽ കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ ഓരോത്തന്നെ ലഭിച്ച, അതായത് പാപികളിൽ തന്നെ പല ഗ്രേഡിലുള്ള പാപികളാണ്, മോറലിസ്റ്റുകളുണ്ട്, അവർ ധാർമ്മികമായൊക്കെ ജീവിച്ചു പക്ഷേ ഈ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലേ. എന്നാൽ വളരെ ഭക്ഷണന്മാരെ ജീവിച്ചവരുണ്ട്, അവരും കർത്താവിനെ സ്വീകരിച്ചില്ല. കുഞ്ഞാടിൻ്റെ ജീവസ്വത്തിൽ പേരില്ല എന്ന കാരണത്താൽ ഇവർ രണ്ടു കൂട്ടരും നരകത്തിൽ പോകും. പക്ഷെ ഇവരെ രണ്ടുപേരെ ഒരുപോലല്ല ശിക്ഷിക്കുന്നത്. അവനേറെ പാപം ചെയ്തവനെ കർത്താവ് വളരെയധികം ശിക്ഷിക്കും. ഒരു തെളിവ് വേണേ ഞാൻ തരാം, പുതിയ നിമിത്ത കർത്താവ് പറഞ്ഞൊരു വാക്കെടുക്കാം, ഒറ്റ ഭാഗം കൊണ്ട് അനലൈസ് ചെയ്യാം നമുക്ക്. Matthew 11 നോക്കട്ടെ, Matthew 11:20 നോക്കിയേ. ആ അതന്നെ 20 Matthew 11:20. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കൊരീസിനെ നിനക്കാ കഷ്ടം, ബത്സേദയെ നിനക്കാ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രണ്ടിലും വെട്ടിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസങ്ങളിൽ നിങ്ങളെക്കാട്ടിൽ സോറിനും സീദോനും സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ഭാഗം ശ്രദ്ധിച്ചോ, കർത്താവ് രണ്ട് പട്ടണങ്ങളെ എടുത്തു പറയുകയാണ്, കൊരീസിനെ നിനക്കാ കഷ്ടം, ബത്സേദയെ നിനക്കാ കഷ്ടം, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ വെണ്ടിലും ലെറ്റിലും ഇരിക്കുമായിരുന്നു. ഈ 4 പട്ടണവും മാനസാന്തരപ്പെട്ടില്ലേ? എന്നിട്ട് കർത്താവ് എന്താ എടുത്തു പറഞ്ഞത്? യെസ്, അധികം വെളിച്ചം കൊടുക്കാൻ ഞാൻ, താൻ അധികം അത്ഭുതം ചെയ്യാതിരുന്ന 2 പട്ടണം ഉണ്ടല്ലോ, ആ പട്ടണങ്ങളെ കുറിച്ച് പറഞ്ഞു, അവർക്ക് ന്യായ ദിവസത്തിൽ നിങ്ങളെക്കാട്ടിൽ അധികം അവർക്ക് സഹിക്കാൻ കഴിയും. പിടികിട്ടിയോ വ്യത്യാസം? ഈ 4 പട്ടണങ്ങൾ, അതിൽ കൊരേസയും ബത്സേദയും യേശുക്രിസ്തു വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത പട്ടണങ്ങളാണ്. അതിൻ്റെ പശ്ചാത്തലം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കർത്താവിൻ്റെ ഐഹ്യ ജീവിതകാലത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്തത് ഈ പട്ടണങ്ങളിലാണ്. പക്ഷെ അവരും മാനസാന്തരപ്പെട്ടില്ല. ഈ മറ്റേ 2 പട്ടണം കർത്താവോട് പ്രസംഗിച്ചു, അവിടെ സുവിശേഷം അറിയിച്ചു, പക്ഷെ അവരും മാനസാന്തരപ്പെട്ടില്ല. ഇവർ 4 പട്ടണവും ന്യായവിധിയുടെ കീഴിലാകുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ കർത്താവോട് എടുത്തു പറഞ്ഞു, നിങ്ങളെക്കാട്ടിൽ അധികം എന്ന് പറഞ്ഞാൽ അധികം വെളിച്ചം കിട്ടിയ നിങ്ങളെക്കാട്ടിൽ അധികം മറ്റവർക്ക് സഹിക്കാൻ കഴിയും. അപ്പോൾ ന്യായവിധിയിൽ, പാപികളുടെ ന്യായവിധിയിലും വ്യത്യാസമുണ്ടെന്നുള്ളത് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റനേക വാക്യങ്ങളുണ്ട് അവിടെ വിടുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്താണ്? പാപത്തെ ദൈവം ഒരുപോലല്ല കാണുന്നത്. പുരോഹിതന്റെ പാപവും സാമാന്യ ജനത്തിന്റെ പാപവും, ഒരു പ്രമാണിയുടെ പാപവും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് അർപ്പിക്കുന്ന ചോരയ്ക്ക് വ്യത്യാസം ഇവിടെ കൽപ്പിച്ചാക്കിയത്. നമുക്ക് ഇനിയും മുന്നോട്ട് കടന്നു പോകാം. ഇവിടെ ഇനിയും ഈ ഓരോരുത്തരുടെ പാപത്തിന്റെ ചോരയെടുത്തുകൊണ്ടുള്ള ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ബൈബിളൊന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ അവിടെ കടന്നു പോകാം. 4:5 തുടങ്ങി വായിക്കാം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറേ എടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, സമാഗമന കൂടാരം, ഇതാ സമാഗമന കൂടാരം. ഇത് സമാന കൂടാരത്തിന്റെ ഒരു ഔട്ട്ലൈനാണ്. ഇത് പ്രാകാരം, പ്രാകാരം എന്ന് പറഞ്ഞാൽ കോർട്ട്, അതായത് ഇതിന്റെ ചുറ്റും അവർ പാളയം അടിച്ച് കിടക്കുന്നത്. പാളയം, ഇസ്രായേലിലെ 600,000 പുരുഷന്മാരെ സ്ത്രീകളും പാളയം അടിച്ച് കിടക്കുക. ഇതിന്റെ നടുക്ക് ഒരു പ്രത്യേക ഭാഗം വേർതിരിച്ചെടുത്തു. 60 തൂണുകൾ കൊണ്ട്, വൈറ്റ് ലിനൻ കൊണ്ട് ഈ ഭിത്തി ഉണ്ടാക്കിയിരിക്കുക. ഇതിനെല്ലാം പഠനമാണ്. ഇതിനകത്ത് കയറാൻ ആകെയുള്ള ഒരു ഡോറേ ഉള്ളൂ. ഇത് മുഴുവൻ വൈറ്റ് ലിനൻ, വൈറ്റ് ലിനൻ കൊണ്ട് കവർ ചെയ്തിരിക്കുക. ഈ 4 തൂണിലുള്ള ഈ തുണി മാത്രം 4 നിറമുള്ള നൂലുകൾ കൊണ്ട് തയ്ച്ചിരിക്കുക. 4 നിറമുള്ള നൂല്. പിതാവ്, പിതാവിലൂടെയാണ് വസിക്കുന്നത്. പിതാവ് ഇറങ്ങി ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് ഒരു വാതിലേ ഉള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാ നോക്കുക, ഈ 4, ഇത് കർത്താവായ യേശുക്രിസ്തുവാണ് ഈ വാതിൽ. ആ വാതിൽ 4 നിറമുള്ള നൂലുകൾ കൊണ്ട്, 4 സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ 4 നിറത്തിൽ നെയ്ത് കാണിച്ചു. നോക്കുക, 4 നിറത്തിൽ മത്തായി അവൻ രാജാവാണെന്ന് ചൂണ്ടിക്കാണിച്ചു. അവൻ ദാസനാണ്, അവന് പൂർണ്ണ മനുഷ്യനാണ്, അവന് ദൈവമാണ് എന്നുള്ളത് 4 നിറമുള്ള നൂലുകൾ കൊണ്ട് ഈ കർഷ ഇത് ഇത് നെയ്തിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ വിശുദ്ധിയെ കാണിക്കുന്നു. അടുക്കുവാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെങ്കിൽ മനുഷ്യന്റെ സാമാന്യ കണ്ണുകളിൽ 4 നിറമുള്ള നൂലുകൾ കൊണ്ട് തയ്ച്ചെടുത്ത് അതിനെ ആകർഷിക്കും. അവൻ അവിടേക്ക് അടുത്തു വരികയാണ്. സുവിശേഷമാണ് ഒരു ഭാവി ആകർഷിക്കുന്നത്. അത് വരച്ചു പിടിച്ചിരിക്കുകയാണ്. 4 തൂണിൽ, 4 സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ വരച്ചു കാണിച്ചിരിക്കുകയാണ്. ആ വാതിൽ കൂടെ കയറുകയാണ്. ഒരു ഇസ്രായേൽ ജനത്തിന് ഇവിടെ വരെ വരാൻ സാധിക്കുള്ളൂ. ഈ പ്രാകാരം, ഈ ഇതാണ് കോസ്റ്റ്. അവൻ മൃഗത്തെ കൊണ്ടൊക്കെ വരുന്നതും ഒക്കെ ഇവിടെ യാഗമർപ്പിക്കാൻ. ഇവിടെ കയറുന്ന ഉടനെ കാണുന്ന യാഗപീഠമാണ് താമ്രയാഗപീഠം, ബ്രാസൻ ഓൾട്ടർ, വലിയ യാഗപീഠമാണ്. ഇതിനകത്താണ് ഇപ്പം പറയുന്ന യാഗങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ബ്രാസൻ ഓൾട്ടർ. ഇവിടെ മാത്രമേ ഇസ്രായേൽക്കാർ, സാധാരണക്കാർക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. അവൻ ഇങ്ങോട്ടെങ്ങും വരാൻ സാധിക്കുകയില്ല. എന്നാൽ അതിന്റെ ശേഷം പുരോഹിതന്മാരാണ് സമാഗമന കൂടാരത്തിൽ കിടക്കുന്നത്. ഇതല്ല സമാഗമ, സമാഗമന കൂടാരം എന്ന് പറഞ്ഞ ഇതാണ്, ഈ കാണുന്ന ഇതാണ്. ഇത് തിരശ്ശീലകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. പല തിരശ്ശീലകളുണ്ട്. അവസാനം ബാഡ്ജറിന്റെ സ്കിൻ, അതായത് തകശുതോൽ കൊണ്ട് മൂടിയിരിക്കുകയാണ്. തകശുതോൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഗ്രേ കളർ എന്ന് പറഞ്ഞാൽ, അതിലെ ദൂരെ കൂടെ യാത്ര ചെയ്തു പോകുന്ന ഒരുത്തനെ നോക്കിയാൽ എന്തോ കാണുന്നത്, ഒരു ഗ്രേ കളർ കൊണ്ട് മൂടിയിരിക്കുന്ന വലിയ ഒരു കൂടാരം, അത്രയേ ഉള്ളൂ. അവന് വലിയ ആകർഷകമൊന്നുമില്ല, ഇറ്റ് ഇസ് എ ഗ്രേ കളർ. പക്ഷെ ശുശ്രൂഷിക്കുന്ന പുരോഗതിനകത്ത് കയറിയാണുണ്ടല്ലോ, ഇവൻ കാണുന്നത് മുഴുവൻ സ്വർണമാണ്. ഇത് പലക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പലക മുഴുവൻ സ്വർണം പൊതിഞ്ഞിരിക്കുക, സ്വർണം പൊതിഞ്ഞിരിക്കുന്ന പലകളാണ്. ഇത് സ്വർണമാണ്, തനി സ്വർണമാണ്. ഇത് സ്വർണം പൊതിഞ്ഞിരിക്കുക, ഇത് സ്വർണം പൊതിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വീട്ടിലാണ് കയറി നിൽക്കുന്നത്. എന്നാൽ പുറത്തുള്ള നോക്കുമ്പോഴോ വെറുമൊരു ഗ്രേ കളറുള്ള തക്ഷതോൽ. ഇത് കർത്താവിന്റെ മനോഹരമായ ഒരു ചിത്രമല്ലേ? പുറത്തുള്ളവൻ ഇവന്റെ സൗന്ദര്യമൊന്നും അറിയില്ല. ശൂനമിയോട് മറ്റുള്ളവർക്ക്, നിന്റെ പ്രിയൻ എന്നാ ഇത്ര വലിയ വിശേഷത, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷത? എന്നാൽ അവന്റെ അടുക്കൽ വരുന്നവർക്ക് മാത്രമേ അവന്റെ സൗന്ദര്യത്തിന്റെ വലുപ്പം കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഓരോന്നും സ്വർഗത്തിന്റെ നിഴലും വരുവാരുന്ന നന്മയുടെ നിഴലും കൂടിയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തവുമായി അവരെ ശുശ്രൂഷിക്കുന്നു. അതുപോലെ തന്നെ ന്യായപ്രമാണം വരുവാനിരുന്ന നന്മയുടെ നിഴൽ കൂടെയാണ്. അയ്യോ, ഇതുപോലെ ആഴമേറിയ പഠനങ്ങളും സത്യങ്ങളും നമ്മുടെ കണ്ണുകളൊക്കെ തുറന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ദൈവം ഇതിൻ്റെ ആലോചനകളുടെ വലുപ്പം അക്ഷര വലിയ ആലോചനയാണ്. ഇതിൻ്റെ ഫലങ്ങള്, ഇതിൻ്റെ അളവുകള്, ഇതിൻ്റെ ഓരോ ഉപകരണങ്ങള്, ഇവിടുത്തെ ശുശ്രൂഷകളെ ഒക്കെ ഭയങ്കരം പഠനമാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. ഇതാണ് സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തെ ഒരു കർട്ടൻ കൊണ്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ കർട്ടനിൽ കെരൂബുകളും, കെരൂബുകൾ നെയ്തെടുത്തിട്ടുണ്ട്. ഈ കർട്ടനിലൊന്നും കെരൂബില്ല, ഈ കർട്ടനിൽ കെരൂബുണ്ട്. ഇതിന്റെ പുറകിലാണ് ഈ പെട്ടകം ഇരിക്കുന്നത്. ഇവിടെ ആരാ പ്രവേശിക്കുന്നത്? മഹാപുരോഹിതൻ ഒരിക്കൽ വർഷത്തിൽ ഒരു ദിവസമേ കയറത്തുള്ളൂ. ഞാൻ ചിന്തിക്കുന്നു 4 പ്രാവശ്യം കയറുമെന്ന്. ആ ദിവസം 4 പ്രാവശ്യം കയറുമെന്ന ഞാൻ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 4 പ്രാവശ്യം കയറും. ആദ്യം തൻ്റെ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെ പാപപരിഹാരത്തിന് ആദ്യം കയറും. പിന്നെ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കയറുന്നു. പക്ഷേ ഓരോ പ്രാവശ്യം കയറുന്നതിന് മുമ്പ് ധൂപം നിറച്ച്, ധൂപകലശം കൊണ്ട് അകത്ത് കയറി പുക നിറച്ചിട്ട് ഇങ്ങോട്ട് നേരെ നോക്കത്തില്ല. പുരോഹിതൻ പുക നിറച്ചിട്ട് പുറകോട്ടിറങ്ങി വരിക. പിന്നീട് ആ ചോരയും കൊണ്ട് കയറുന്നത്. രണ്ടാമതും ധൂപം കൊണ്ട് കയറി പുക നിറച്ചേച്ച് പുറകോട്ടിറങ്ങി വരികയാണ്. രണ്ടാമത് ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടുള്ള ചോരയും കൊണ്ട് അകത്ത് കയറുകയാണ്. ഇവിടെ കയറുമ്പോൾ പറയപ്പെടുന്നു അവൻ്റെ കാലിൽ ചങ്ങല കെട്ടിയിരിക്കും. ആ ചങ്ങല പുറത്തോട്ട് കിടക്കുക. ഇവൻ മരിച്ചു പോയാൽ അവൻ്റെ ശരീരം ഈ ചങ്ങല കൊണ്ട് വലിച്ചു പുറത്തെടുക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് ആരെല്ലാം കയറി അവർ മരിച്ചു വീഴും. അവിടെ സാമാന്യ ജനം കയറാൻ സാധിക്കുകയില്ല. ഈ മഹാപാപ പരിഹാര ദിവസം മാത്രം ലേവ്യാപുസ്തകം 16 പഠിപ്പിക്കുന്ന ഇസ്രായേലിന്റെ മഹാപുരോധം കയറുകയുള്ളൂ. ആ ദിവസത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് ഭയം തോന്നുന്നതാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ പല ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വീട് വിട്ടു പോരും, അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വിട്ടുപോരും. അവന് പകരം വേറെ ഒരു മഹാപുരോധം കൂടെ ഉണ്ടായിരിക്കും, വേറെ ഒരു അസിസ്റ്റൻ്റ് കൂടെ ഉണ്ടായിരിക്കും. അവർ ഈ ആലയത്തിൻ്റെ അടുക്കളെ പാർക്കുകയുള്ളൂ. പിന്നീട് അവരുടെ ശുദ്ധീകരണമാണ്. അവരെ ശരീരം അനേക പ്രാവശ്യം കുളിക്കുകയും കഴുകുകയും അവർക്കറിയാവുന്ന പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ഉപവസിച്ച് അവസാനം ഇവിടെ കയറുന്നതിൻ്റെ തലരാത്രിയൊക്കെ താൻ തന്നെ ഭയപ്പെടുകയാണ്. അതായത് കാരണം എന്തെങ്കിലും പെശക് പറ്റിയാൽ താൻ മരിച്ചു പോകും. മരിച്ചു പോകുക മാത്രമല്ല, ആ വർഷം ആ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം വരില്ല. അത്ര ഭയഭക്തിയോടെ അനേക ദിവസങ്ങൾ ഇവിടെ വന്ന് ഒരുങ്ങി ഒരുങ്ങി ശുദ്ധീകരണം പ്രാപിച്ച് താനെ അന്ന് കയറുന്നതിന് മുമ്പ് തന്നെ പല പ്രാവശ്യം കുളിക്കുന്നു, വീണ്ടും കൈകളും കാലുകളും കഴുകി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചിട്ടാണ് അതും ഭയന്നുകൊണ്ട് ഇതിനകത്ത് കയറുകയുള്ളൂ. ദൈവസന്നിധിയിൽ ആക്ഷരികമായി ശേഖന്നാ ഗ്ലോറിയുണ്ട്, ദൈവത്തിൻ്റെ പ്രസൻസ് കാണിക്കുന്ന ശേഖന്നാ ഗ്ലോറി. ഇതിനകത്ത് വേറെ ഒരു വെന്റിലേഷനും ഇല്ല. ഇവിടുത്തെ പ്രകാശം എന്താണെന്നറിയാമോ? ഈ കവറവിളക്കളെ വെട്ടമുള്ളൂ. ഇതിനകത്തെ വെളിച്ചമോ ശേഖന്നാ ഗ്ലോറിയുടെ വെട്ടമാണ്, വേറെ വെട്ടമില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഒരു സത്യം പഠിപ്പിക്കുന്നു, There is no natural light in the Church of God. വിദ്യാസമ്പന്നത കൊണ്ടൊന്നും ദൈവസഭയ്ക്കകത്ത് വെളിച്ചം വരില്ലേ. ഈ വെളിച്ചം കൊടുക്കുന്ന ആരാ? ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇവിടെ നോക്കുക, ആ കവറവിളക്കിലുള്ള വട്ടമാണ് ഇവിടെയുള്ള ഉപകരണങ്ങളെ വ്യക്തമായി കാണുവാനായിട്ട് അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തി തരേണ്ടത്. അതാണ് വിദ്യാഭ്യാസം കൊണ്ടോ PhD എടുത്തുകൊണ്ടൊന്നും ഈ കർത്താവിൻ്റെ ആലയത്തിലൊന്നും വെളിച്ചം കൊടുക്കാൻ കഴിയില്ല. There is no natural light. ഇവിടെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ ശോഭയാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ പൊരുളാണ് പുത്തനേരിശിലേം വരുമ്പോൾ. അവിടെ വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ ആവശ്യമില്ലേ, കുഞ്ഞാടകത്തിൻ്റെ വിളക്കായിരിക്കും. ഇവിടെ ആ വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കാം. ഒരു സാമാന്യ ജ്ഞാനം വന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് ഓൾട്ടറുണ്ട്, ഇത് പ്രത്യേകം പഠിക്കണം. ഇത് ഓൾട്ടർ ഓഫ് സുഗന്ധങ്ങൾ അർപ്പിക്കുന്ന ഒരു യാഗപീഠമാണ്. ഇത് മുഴുവൻ സ്വർണം പൊതിഞ്ഞതാണ്, ഇത് താമ്രം പൊതിഞ്ഞതാണ്. താമ്രം പൊതിഞ്ഞ യാഗപീഠത്തിലാണ് മൃഗങ്ങളെ അർപ്പിക്കുന്നത്. ഇവിടെ മൃഗങ്ങളെ അർപ്പിക്കത്തില്ല, ഇവിടെ അർപ്പിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളാണ്. ഇത് നമ്മുടെ ആരാധനയെ കാണിക്കുകയാണ്. കാഴ്ചപ്പത്തിൻ്റെ ബേശാണ്. എല്ലാ ശബത്തിലും പുരോഹിതന്മാർ അതിൽ വെച്ചിരിക്കുന്ന അപ്പങ്ങൾ മാറി വേറെ അപ്പം വെക്കുമ്പോൾ അവരത് ഭക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ ആലയത്തിലുള്ള അവരുടെ ഫെലോഷിപ്പ്, അവരുടെ ഒന്നിച്ചുള്ള ആരാധന, അതുപോലെ യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന വെളിച്ചം സഭയ്ക്കകത്ത് പകർത്തുന്ന ചിത്രം. വാസ്തവത്തിൽ സഭയുടെ ശുശ്രൂഷയുടെ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ നമുക്ക് എന്ത് സംഭവിച്ചു? തിരുവചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ ഈ തിരശ്ശിലയാണ് മേൽത്തട്ടടിയോളം രണ്ടായി കീറിപ്പോയത് എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്തു? എൻ്റെ അടുക്കലോട്ട് വരാനായിട്ട് വഴി തുറന്നു കൊടുത്തു. പഴയ നിയമത്തിൽ വരരുതെന്ന് പറഞ്ഞു, മഹാവിരോധനോട് പോലും പറഞ്ഞു. 16 തോന്നുന്നു, ദൈവപുസ്തകം 16 തോന്നുന്നു. യെസ്, മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നതുകൊണ്ട് നിന്റെ സഹോദരൻ അഹരോൻ മരിക്കാതിരിക്കുകയാണ്, വിശുദ്ധമെന്ന് തിരശ്ശിലിക്കകത്ത് പെട്ടകത്തിന് മുമ്പിൽ എല്ലാ സമയവും വരരുത്. ഉണ്ടോ, നീ മരിച്ചു പോകാതിരിപ്പാൻ എല്ലാ സമയവും എൻ്റെ അടുക്കൽ വരരുതെന്ന് മഹാവിരോധനോട് പറയുക. പഴയ നിയമത്തിൽ അടുത്ത് വരരുതെന്നാ പറയുന്നത്, പഴയ നിയമത്തിൽ അടുത്ത് വരരുത്, മരിച്ചു പോകും. മഹാപുരോഹിതന് പോലും ദൈവം അവിടെ നിബന്ധന കൊടുത്തു, അടുത്ത് ചെല്ലാൻ സാധിക്കുകയില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്നാ? കം നിയർ, നിങ്ങൾ കൃപാസനത്തിന്റെ അടുക്കലേക്ക് വരിക, കൃപ വായിപ്പാൻ അടുത്ത് വരിക. ഈ രണ്ട് പ്രമാണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് വരരുതെന്ന് പറയുന്നു, മഹാപുരോഹിതനോട് അടുക്കുവാൻ കഴിയുന്നില്ലേ. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അടുത്ത് വരിക. ഇനി നമ്മളൊന്ന് ചിന്തിച്ചേ, ന്യായപ്രമാണം കൊടുത്ത ദിവസം 3000 പേര് മരിച്ചു. പെന്തക്കോസ് പെരുന്നാളിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. ന്യായപ്രമാണം കൊല്ലുന്നു. നോക്കുക, ആ രണ്ട് പ്രമാണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ആ ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ കൃപായുഗത്തിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. പക്ഷെങ്കിൽ അതേ ദൈവമാണ് ഇന്ന് നമ്മൾ ആ ദൈവത്തിൻ്റെ അടുക്കൽ അടുത്തു വരുന്നത്. നമ്മൾ റോമർ 5 വായിച്ച പോലെ നമ്മളെ പക്ഷെ ഇന്ന് നിർത്തിയിരിക്കുന്ന എവിടെയാണ്? കൃപയിലാണ്. ഈസ് ഇൻ അവർ ഫേവർ, ഈസ് ഇൻ അവർ ഫേവർ, ഈസ് ഫോർ അസ്. നമുക്ക് വേണ്ടി നമുക്കവന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ അടുത്ത് വരാനായിട്ട് സാധിക്കുകയാണ്. കർത്താവിന് എത്ര സന്തോഷം. വാസ്തവത്തിൽ ഈ യുഗങ്ങളെ മുഴുവൻ പഠിച്ചാൽ ഏറ്റവും ഭാഗ്യശാലികൾ എന്ന് പറയുന്നത് കൃപായുഗത്തിൽ പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മൾ ഈ പഴയ നിയമം പഠിക്കുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ബോധ്യമായി വരുന്നത്. ന്യായപ്രമാണത്തിന് അതിൻ്റെ എല്ലാം ബലഹീനതയുണ്ടായിരുന്നു, ഒന്നും പൂർത്തി വരുത്തിയില്ല. അതാ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എത്ര സ്വാതന്ത്ര്യം, എത്ര പൂർത്തീകരണം വരുത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വിശുദ്ധ മന്ദിരത്തിൽ, ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്, ഈ വിശുദ്ധ സ്ഥലത്ത് മൂന്ന് ഉപകരണങ്ങളുണ്ട്. കാഴ്ചപ്പത്തിൻ്റെ മേശ, 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 12 അപ്പം. ഈ അപ്പം രണ്ടിടങ്ങളിൽ മാവ് ഉണ്ടാകും, ഓരോ അപ്പം ഉണ്ടാകും, ഒരു മാവ് ഒരപ്പം. അതൊരു ഗോത്രത്തെ കാണിക്കുന്നു. പെന്തക്കോസ് പെരുന്നാളിൽ അർപ്പിക്കാൻ പറഞ്ഞത് രണ്ടിടങ്ങളിൽ മാവ് കൊണ്ട് രണ്ടപ്പം. അപ്പോൾ ഒരപ്പം ഒരിടങ്ങഴിയാണ്. ഒരിടങ്ങഴി ബൈബിളിലെ ഒരു മനുഷ്യൻ്റെ അളവാണ്. മന്ന വെറുക്കാൻ പറഞ്ഞപ്പോൾ എത്ര വെറുക്കാൻ പറഞ്ഞു? ഒരിടങ്ങഴി. അത് പെന്തക്കോസിൽ ദൈവം എന്തിനു പറഞ്ഞെന്ന് ചോദിച്ചാൽ, പെന്തക്കോസ് തുടങ്ങി ഇറ്റ് ഈസ് അൻ ഇൻഡിവിജ്വൽ കോൾ. ഇവിടെ രണ്ടിടങ്ങളിലുള്ള ഓരോ അപ്പം മേശയുടെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചിരിക്കുക, ഓരോ ഗോത്രത്തെ കാണിക്കുന്നു. എന്നാൽ പുതിയത്തിൽ വന്നപ്പോൾ, പെന്തക്കോസ് പെരുന്നാളിൽ വന്നപ്പോൾ രണ്ടപ്പം രണ്ടിടങ്ങഴി കൊണ്ട്, അതായത് ഓരോ ഇടങ്ങഴി കൊണ്ട് ഓരോ അപ്പം, വ്യക്തിപരമായ വിളി. ഈ ഇത് അതിനെ കാണിക്കുന്നു, മേശ. എന്നാൽ ഇത് അവരെല്ലാ ശബത്തിലും ഈ അപ്പം മാറ്റി പുതിയ അപ്പം വെച്ചിട്ട് അവർ ഈ അപ്പം ഭക്ഷിക്കുന്നു. ഇതൊക്കെ എങ്ങനെ തിന്നെന്നൊന്നും അറിയത്തില്ല, ഈ രണ്ടിടങ്ങഴിയുള്ള ഓരോ അപ്പമൊക്കെ. പിന്നെ പുരോഹിതന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അവർക്കെല്ലാം കൂടെ ശുശ്രൂഷിക്കാൻ പോലും ഒക്കില്ല. അങ്ങനെയാണ് കൂറുകളാക്കി തീർത്തത്, കോഴ്സസ്. ആ കോഴ്സ് അനുസരിച്ച് അവർ ശുശ്രൂഷയ്ക്ക് കടന്നു വരത്തുള്ളായിരുന്നു. 24 കോഴ്സസ് ആക്കി, 24 കോഴ്സസ്. ആ നമ്മൾ സക്രാമനെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്, തൻ്റെ കൂറിൻ്റെ പ്രകാരം ശുശ്രൂഷിക്കാമെന്നാണ്. ആ കോഴ്സ് അനുസരിച്ച് വരികയാണ്. അല്ലെങ്കിൽ അവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങ് നിൽക്കാനും നോക്കില്ല. 24 കൂറുകളാക്കി തീർത്തു. അപ്പോൾ അവരെല്ലാം കൂടെ ഇത് തിന്നാൽ എളുപ്പമായിരിക്കും, കാരണം അത്ര വലിയ അപ്പങ്ങളായത്. ഇനിയും ഈ വിളക്കിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തത്. കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് ഈ വിളക്ക് കാണിക്കുന്നത്. ഇതിനകത്ത് എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇതിൻ്റെ തിരികളാണ് നമ്മളാണ് ആ തിരികൾ. ഈ വിളക്ക് ഞാൻ ഇവിടെ നിന്നും ഓർക്കുകയായിരുന്നു, ഞാൻ ആ വിളക്കിനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു താലന്ത് സ്വർണം, അതായത് 90 pounds, 100 pounds ഒരു സ്വർണ്ണക്കട്ടി എടുത്തേച്ച് ഇത് അടിച്ചുണ്ടാക്കണം, മുഴുവൻ അടിച്ചുണ്ടാക്കണം. ഉരുക്കി ഉണ്ടാക്കാൻ പാടില്ലേ, ബൈ ബീറ്റൻ വർക്ക്. അടിച്ചടിച്ച് ഇതിൻ്റെ ചൂടും ശിഖരങ്ങളും വിളക്കും ഇതെല്ലാം അടിച്ചേ ഉണ്ടാക്കാൻ ഒക്കും. ദൈവം എന്തിനാ അങ്ങനെ അത് പറഞ്ഞത്? നമുക്ക് വേണ്ടി അടികളേറ്റ കർത്താവിനെ വരച്ച് കാണിക്കുന്നത്. ഈസ് ദ ബീറ്റൻ വൺ ഫോർ അസ്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ അടുപ്പമണിയായിട്ട്. പക്ഷേ അത് ചിന്തിച്ചാൽ ദൈവം ചിലർക്ക് പ്രത്യേക ജ്ഞാനം കൊടുത്തുന്നുണ്ട് ഈ സമാനം കൂടാൻ ഉണ്ടാക്കാൻ. സാമാന്യമായ ഒരുത്തന അത് ഉണ്ടാക്കാനൊക്കില്ല. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഈ വിളക്കിനെ ശ്രദ്ധിച്ചപ്പോഴും ഞാൻ ഓർത്തു, ഒരു സാമാന്യ ഉള്ള ഒരു തട്ടാനോ ഒന്നും അത് ഉണ്ടാക്കാനൊക്കില്ല. ദൈവം പ്രത്യേകാൽ പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനം കൊടുത്ത് ചിലരെ ഒരുക്കി അവർ മൂലം ഇത് ഉണ്ടാക്കിയിരിക്കുക. ഇന്നും തൻ്റെ സഭയുള്ള ബന്ധത്തിലൊക്കെ അങ്ങനെയാണ് ദൈവം തൻ്റെ പണി നടത്തുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്നാൽ ഇത് കർത്താവായ യേശുക്രിസ്തുവാണ് വിളക്ക് കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന മുഴുവനെ ബദാം പൂക്കളും ബദാം കായും ഒക്കെയാണ്. ബദാം ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു സീസണിൽ ആദ്യം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ് മരിച്ചവരിലെ ആദ്യ ഫലമായി പുനരുദ്ധാനം പ്രാപിച്ചെന്നുള്ളതിൻ്റെ ചിത്രമാണ്. ദൈവം എടുത്തു പറഞ്ഞിരുന്നു, ഈ തിരികൾ കത്തിക്കുമ്പോൾ അതിൻ്റെ വെളിച്ചം ഇതിൻ്റെ ശിഖരത്തിൽ വീഴത്തക്കവണ്ണം വേണം ഉണ്ടാക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകാശം കൊടുക്കുമ്പോൾ ആരുടെ മേൽ വേണം ആ വെളിച്ചം വീഴാൻ? ക്രിസ്തുവിൻ്റെ മേൽ. നമ്മൾ പ്രാർത്ഥന ഓർത്ത പോലെ, ഞാനോ ഉയർത്തപ്പെട്ട, അവനെ ഉയർത്തുവാൻ വേണം നമ്മുടെ ശുശ്രൂഷകളൊക്കെ നടക്കുവാൻ. ഇത് നമ്മുടെ ആരാധനയെ കാണിക്കുന്നു. ആരാധന ധൂപപീഠം സൗരഭ്യം കരയറ്റുകയാണ്. ഇവിടെ മൃഗങ്ങളെ അർപ്പിക്കുന്നു. അപ്പം രണ്ട് യാഗപീഠമുണ്ട്. ഇത് മനസ്സിലാക്കിയെങ്കിലേ നമുക്കിനി ലേവ്യ പുസ്തകത്തിൻ്റെ പഠനം നടക്കുകയുള്ളൂ. രണ്ട് യാഗപീഠം. ഒന്ന് നോക്കുക, സാമാന്യ ജനം കടന്നു വരുന്നു, അവർക്കാകെ വരാൻ സാധിക്കുന്നത് ഈ യാഗപീഠമേ ഉള്ളൂ. പുരോഹിതന്മാർ മാത്രമേ അകത്ത് കയറുകയുള്ളൂ. പുരോഹിതന്മാരാണ് ഈ സ്വർണ്ണ ധൂപപീഠത്തിൽ ധൂപങ്ങൾ അർപ്പിക്കുന്നത്, അവരാണ് ആരാധിക്കുന്നത്. സാമാന്യ ജനത്തിന് ആരാധിക്കാൻ കയറി വരാൻ സാധിക്കുകയില്ല. സാമാന്യ ജനത്തിന് ആരാധിക്കാൻ സാധിക്കുകയില്ല പഴയ നിയമത്തിൽ. പുരോഹിതന്മാർ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ രാജകീയ പുരോഹിതവർഗമാക്കി ദൈവത്തെ ആരാധിക്കുവാൻ അവകാശം കിട്ടി, ദൈവസന്നിധിയോട് അടുക്കുവാൻ നമുക്ക് അവകാശം കിട്ടി. അപ്പൊ നമുക്ക് ഇനിയും ഒന്ന് ശ്രദ്ധിക്കാം. ഇത് താമ്രയാഗപീഠം അല്ലെങ്കിൽ ബ്രാസൻ ഓർഡർ, ഇത് ഗോൾഡൻ ഓർഡർ സ്വർണ്ണ ധൂപപീഠം. ഇത് എന്തിനാണെന്നറിയാമോ? പിത്തള തൊട്ടി, ഇതോടെ പറഞ്ഞാൽ കേട്ടെ, വെള്ളം വെച്ചിരിക്കുക. ആർക്ക് വേണ്ടിയാ? പുരോഹിതന്മാർക്ക്. എപ്പോഴെങ്കിലും ശുശ്രൂഷിക്കാൻ കയറുമ്പോൾ അവര് ഈ വെള്ളത്തിൽ കൈകളും കാലുകളും ഒക്കെ കഴുകണം. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അറിയാമോ? സ്ത്രീകൾ മുഖം നോക്കുന്ന കണ്ണാടി കൊണ്ടാണ്. ദൈവം എടുത്തു പറഞ്ഞു, സ്ത്രീകൾ മുഖം നോക്കുന്ന ദർപ്പണം കൊണ്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അവിടെയുള്ള സ്ത്രീകൾ അവരുടെ മുഖം നോക്കുന്ന കണ്ണാടി കൊടുത്തു. ആ കണ്ണാടി എല്ലാം കൂടെ ഉരുക്കിയൊക്കെയാണ് ഇതുണ്ടാക്കിയത്. അന്നത്തെ കണ്ണാടി എന്ന് പറയുന്നത് ആറുമുള കണ്ണാടി പോലെ ഈ ബ്രാസും മറ്റും പോളിഷ് ചെയ്തുള്ള കണ്ണാടിയാണ്. ദൈവം എന്തിനാണ് അത് കൊടുത്തതെന്നറിയാം? അതങ്ങനെ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ദൈവചനം കണ്ണാടിയാണ്. കാൽവറി ക്രൂശാണ് ഈ താമ്രയാഗപീഠം കാണിക്കുന്നത്. നമുക്ക് നീതീകരണം കിട്ടിയവരാണ്. നീതീകരണം കിട്ടിയവര് നാൾതോറും കഴുകൽ പ്രാപിക്കും. നാൾതോറും കഴുകൽ പ്രാപിക്കും. കർത്താവ് പത്രോസിനോട് പറഞ്ഞില്ലേ, കുളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാലുകൾ കഴുകിയാൽ മതി. ആ നടപ്പിനെ കാണിക്കുന്നു. പൊടികൾ പറ്റിയ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ കാലിൽ ചെളിവെള്ളും. അത് മനസ്സിലാകാനാണ് അവരിവിടെ അടുത്തു വരുമ്പോൾ ഇത് തിളങ്ങിയ അവരുടെ രൂപം അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചെളിയുണ്ടെന്ന് കാണാൻ സാധിക്കും. അവർ കഴുകിയ ശേഷമേ അകത്തോട്ട് കയറുകയുള്ളൂ. എത്ര മനോഹരമായ ചിത്രമാണ്. നമ്മൾ ആരാധിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് നീതീകരിക്കപ്പെട്ട ദൈവജനം പുരോഹിതന്മാർ എന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യുകയാണ്. അവർ കഴുകൽ പ്രാപിച്ച, ശുദ്ധീകരണം പ്രാപിച്ചാണ് ദൈവസന്നിധിയിൽ ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു ചെല്ലുന്നത്. അതിൻ്റെ എല്ലാ നിഴലുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഓരോന്നും ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ സമാന കൂടാരത്തോളം ബന്ധത്തിൽ വളരെ ശ്രദ്ധേയമാണ്. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പഠനമാണ്. സഭയോടുള്ള ബന്ധത്തിൽ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠനം വേറെ നിഴലുകളിലുണ്ടോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഇത് പഠിക്കണം, ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ പഠിച്ചെങ്കിലേ ആത്മീയമായിട്ട് വളർച്ച സംഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം അതിനെ ക്രോധരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഏതാണ്ട് ഒരു സാമാന്യ ജ്ഞാനമായല്ലോ സമന കൂടാരം. ഇത് പ്രാകാരം, പ്രാകാരത്തിൽ മാത്രമേ സാമാന്യ ജനം കടന്നു വരികയുള്ളൂ. യാഗമൃഗങ്ങളെ കൊണ്ട് വരുന്നത് ഇവിടെയാണ്. വലിയ പ്രാകാരമേറിയാണ് ഫ്രണ്ടിൽ. പിന്നീട് കൂടാരം. കൂടാരത്തിൽ കയറുന്നതിന് മുമ്പ് അവർക്ക് പിത്തളത്തൊട്ടിയിൽ വെള്ളമിരിപ്പുണ്ട് അവരുടെ കൈകളും കാലുകളും കഴുകുവാൻ. ഇത് സ്ത്രീകൾ മുഖം നോക്കുന്ന ദർപ്പണം അല്ലെങ്കിൽ കണ്ണാടി കൊണ്ട് മിറർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പുരോഹിതൻ കഴുകൽ പ്രാപിച്ചിട്ട് വിശുദ്ധ സ്ഥലത്ത് കയറും. അവനിവിടെയാണ് എണ്ണയൊഴിക്കണം, അതിൻ്റെ തിരികൾ ക്രമീകരിക്കണം, ഈ ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കണം, കാഴ്ചപ്പത്തിൻ്റെ മേശയിലൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അത് ഒന്നിച്ചുള്ള സഭയുടെ കൂട്ടായ്മയുടെ ചിത്രമാണ് ഇത് കാണുന്നത്. ഇന്ന് ഒരു സഭയായിട്ട് നമ്മൾ എന്തെല്ലാം ആക്റ്റീവിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഇത് പഠിച്ചാൽ നമുക്കറിയാം. എന്നാൽ ദൈവം തൻ്റെ സനിലെ കയറുവാൻ ഈ തെരശ്ശീല കയറി തന്നു. അത് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠനമാണ്. കർത്താവ് ഇത് പഠിക്കുവാനായിട്ട് കൃപ തരട്ടെ. ഇത് ഫെമിലിയർ ആണ്. ഈ യാഗങ്ങളും സമാഗമന കൂടാവും ഫെമിലിയർ ആയെങ്കിലേ ഞാൻ ചിന്തിക്കുന്നു, പഴയ നിയമ പുരോഹിതന്മാർക്ക് വളരെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അവർ ഈ സമാഗമന കൂടാരത്തോടും യാഗങ്ങളോടും വളരെ ഫെമിലിയർ ആയിരിക്കണം. പുതിയ നിയമത്തിലും ഈ സത്യത്തോട് നമ്മൾ ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ സർവീസ് ചെയ്യാൻ സാധിക്കും, ഒത്തിരി എൻജോയ് ചെയ്യാൻ സാധിക്കും. പലർക്കും ഈ ലേവ്യ പുസ്തകം എന്നൊക്കെ പറഞ്ഞ ഒരു മുരടിച്ച പുസ്തകമാണ്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്കിത് എടുക്കുമ്പോഴൊക്കെ സന്തോഷമാണ്, ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഈ യാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ തിരുന്ന് വായിക്കാൻ തോന്നും, അത്ര എൻജോയ് ചെയ്യുന്നൊരു ഭാഗമാണ്. ഒന്ന് പെട്ടെന്ന് ഞാൻ പഠിച്ചതല്ല, നാളുകളെടുത്തു, പലയിടത്ത് ശുശ്രൂഷിച്ചു, ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിച്ചു, ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അങ്ങ് വളരെ അങ്ങ് സന്തോഷമായി കഴിഞ്ഞു ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ. നമ്മളതിൻ്റെ ഞാൻ എന്താ ഓർക്കുന്നു, ഒത്തിരി ബുദ്ധിമുട്ടിയാണ് പഠിച്ചത്. ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോലും പോകാതിരുന്ന് പഠിച്ചിട്ടുണ്ട്. ജോലിക്ക് പോകാതെ, ശരിക്കും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജോലിക്ക് പോകാതെ ഈ ലേവ്യ പുസ്തകമായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട് പഠിക്കാൻ. അത് പഠിക്കാൻ വേണ്ടി ഇരുന്നതാണ്, നാളുകളെടുത്തു പഠിക്കാൻ. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത്ര സ്വീറ്റ്നെസ്സാണ്. കർത്താവിനെക്കുറിച്ചും ദൈവിക സത്യങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ ഇനിയും നമുക്ക് ഇവിടേക്ക് നോക്കാം. ഇനിയും ഈ ചോര കൊണ്ടുള്ള ശുശ്രൂഷ പഠിക്കാനാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചത്. നമുക്ക് ചോരയോടെ ഉള്ള ബന്ധത്തിൽ നോക്കാം. അഭിഷിക്തനായ പുരോഹിതൻ, 4:5. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറേയെടുത്ത് 3 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അവൻ. 6 പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിലെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. അപ്പോൾ ഏത് തിരശ്ശീലയാ നോക്കിയേ, യഹോവയുടെ സന്നിധിയിൽ. യഹോവയുടെ സന്നിധി ഏതാ? ഇവിടെയാണ്. യഹോവയുടെ സന്നിധിയിലെ വിശുദ്ധ മന്ദിരത്തിലെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ, ഈ തിരശ്ശീലയ്ക്ക് മുമ്പില് 7 പ്രാവശ്യം തളിക്കണം. 1. 2, പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിലെ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിന്റെ ധൂപപീഠത്തിൽ കൊമ്പുകളിൽ പുരട്ടണം. ഏത് സുഗന്ധപീഠമാണ്? ഇതാ, യഹോവയുടെ സന്നിധിയിലുള്ള സുഗന്ധപീഠത്തിന്റെ കൊമ്പുകളിൽ, 4 കൊമ്പുണ്ട്, ഈ കൊമ്പുകളിൽ പുരട്ടണം. ഇനി 3, കാളയുടെ ശേഷം രക്തം മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ വാതക്കളുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അപ്പം പുരോഹിതന്റെ പാപത്തിന് അറുക്കുന്ന കാളയുടെ രക്തമെടുത്ത് 1, ഈ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. ഈ സ്വർണ്ണധൂപപീഠത്തിന്റെ കൊമ്പിൽ പുരട്ടണം. ബാക്കി രക്തം കൊണ്ടുവന്ന് ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. ഇത് തന്നെയാണ് ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്താലും ചെയ്യുന്നത്. 17, 18 17, 18 നോക്കി, ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്താൽ പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിലെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. അവൻ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിന്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം. ശേഷം രക്തം മുഴുവൻ സമാധാന കൂടാരത്തെ വാൽഹോമയാകപ്പെടുന്ന ചൂട്ടിൽ ഒഴിച്ചു കളയാണ്. മനസ്സിലായി? ഇത് രണ്ടും ഒന്നാണ്. ഇനി ഒരു പ്രമാണിയുടെയും സാധാരണക്കാരൻ്റെയും ചോര എന്നെടുത്ത് നോക്കാം. പാപത്തിൻ്റെ പരിഹാരത്തിന് അർപ്പിക്കുന്ന ചോര, 26-ാം വാക്യം ഒരു പ്രമാണിയുടെ പാപത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ പുരോഹിതൻ പാപയാഗത്തിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറേയെടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പിൽ പുരട്ടണം. ഏതാണ് ഹോമയാഗപീഠം? സാധാരണക്കാരൻ ഇവിടെ വരത്തുള്ളൂ. ഈ ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പിൽ പുരട്ടണം. പുരട്ടിയ ശേഷം രക്തം ഹോമയാഗപീഠത്തിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കളയണം. അപ്പോൾ ഒരു പ്രമാണി പാപം ചെയ്താൽ അവൻ്റെ ചോര വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ടുപോകത്തില്ല, ഇവിടെ ചോട്ടിൽ ഒഴിച്ചു കളയുകയാണ്, ഇതിൻ്റെ കൊമ്പിൽ പുരട്ടുകയാണ്. ഇനി സാധാരണക്കാരൻ്റെയോ? 30-ാം വാക്യം, പുരോഹിതൻ അതിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറേ എടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പിൽ പുരട്ടണം, ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിൻ്റെ ചോട്ടിൽ ഒഴിക്കണം. കുമ്പിളത്തെ പോലെ തന്നെ ഹോമയാഗപീഠത്തിൻ്റെ, അതായത് ഒരു പ്രമാണിയായാലും സാധാരണക്കാരനായാലും അവൻ ആകെ പ്രവേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പിൽ പുരട്ടി അതിൻ്റെ ചോട്ടിൽ ഒഴിക്കണം. എന്നാൽ ഒരു പുരോഹിതൻ പാപം ചെയ്താൽ അവൻ്റെ ചോരയും കൊണ്ട് ആദ്യം അകത്ത് കയറണം, യഹോവയുടെ സന്നിധിയിലെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം, ഈ സ്വർണ്ണധൂപം എടുത്തിൻ്റെ കൊമ്പിൽ പുരട്ടണം, ശേഷം രക്തം ഹോമയാഗപീഠത്തിൻ്റെ ചോട്ടിൽ ഒഴിക്കണം. എന്താണ് ഈ വ്യത്യാസം? ആ ചോര അപ്ലൈ ചെയ്യുമ്പോൾ ദൈവം എന്തിനാണ് ആ വ്യത്യാസം പറഞ്ഞത്? അതിന് അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ആ വ്യത്യാസം പറയില്ലേ? നമുക്ക് എടുത്തു നോക്കാം. ഈ സമാഗമന കൂടാരം പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സഭയാണ്, സഭയുടെ ചിത്രമാണ്. കാരണം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കണം. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം ഏതാണ്? ദൈവത്തിൻ്റെ സഭയാണ്. അപ്പം സഭയുടെ ചിത്രമാണ്. നമുക്ക് 6-ാം വാക്യം നോക്കണം. രക്തം തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. നമ്മൾ ഓർത്തു, ഈ തിരശ്ശീലയിൽ കെരൂബുകൾ നെയ്തെടുത്തിട്ടുണ്ട്. കെരൂബുകൾ, ചിറക് ഉടർത്തി നിൽക്കുന്ന കെരൂബുകൾ, ദൈവത്തിൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസാണ് കെരൂബുകൾ. ദൈവ സിംഹാസനത്തിൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസാണ് കെരൂബുകൾ. ആ കെരൂബുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മുന്നിൽ ആ ചോര 7 പ്രാവശ്യം തളിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇവൻ ശുശ്രൂഷിക്കുന്നത്, ഈ പുരോഹിതൻ പാപം ചെയ്തപ്പോൾ ദൈവസന്നിധിയിലുള്ള അവൻ്റെ പ്രവേശനത്തെ അത് ബാധിച്ചു കഴിഞ്ഞു. കെരൂബുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പാപം ദൈവസന്നിധിയിലുള്ള അവൻ്റെ പ്രവേശനം, അവൻ്റെ ശുശ്രൂഷയെ ബാധിച്ചു. അപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അർപ്പിച്ച കാളയുടെ ചോര മൂലം ദൈവസന്നിധിയിലുള്ള പ്രവേശനത്തിൻ്റെ ആ തടസ്സം മാറ്റുകയാണ്, 7 പ്രാവശ്യം തളിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ പൊരുള് എബ്രായലേഖനം 10:10 നോക്കിയാട്ടെ, ഹീബ്രൂസ് 10:10. അവിടെ 7 പ്രാവശ്യം തളിക്കുന്നു, ഇവിടെ അവൻ ഒരിക്കൽ കഴിച്ച ശരീരത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 1 പത്രോസ് 3:18 അതോട് ചേർത്ത് വായിക്കാൻ കൊള്ളാവുന്നതാണ്. 10:14 എബ്രായലേഖനം 10:14 വായിച്ചരെ. 10:14, He has made perfection once for all. പഴയ നിയമത്തിൽ ആ പെർഫെക്ഷൻ വരുന്നില്ല, പക്ഷെ എങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ചോര മൂലം വൺസ് ഫോർ ഓൾ, ഇനിയും ഒരു യാഗവും വേണ്ട. പിതാവിൻ്റെ സന്നിധിയിൽ ആ ചോര കൊണ്ടുപോയി, ആ ചോര മൂലം നമുക്ക് പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. അവിടെ എല്ലാം പെർഫെക്ഷൻ ആക്കി തീർത്തു. പഴയ നിയമത്തിൽ ഈ മഹാപുരോഹിതന് പ്രവേശനം ഈ ചോര മൂലം വീണ്ടും ലഭിക്കുന്നതിൻ്റെ ചിത്രമാണ്. ഇനിയും ഇവിടെ സ്വർണ്ണധൂപപീഠത്തിൻ്റെ കൊമ്പിൽ പുരട്ടുന്നു. കാരണം എന്നാ? ഇവൻ ആരാധിക്കുന്നവനാണ്. ആരാധനയാണ് ഇവിടെ നിന്ന് ഉയരുന്നത്, സ്വർണ്ണധൂപപീഠത്തിൽ നിന്ന് സുഗന്ധമാണ് ഉയരുന്നത്. പാപം ചെയ്തപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാധനയെ ബാധിച്ചു. എന്നാൽ അവൻ്റെ പാപപരിഹാരത്തിന് അർപ്പിക്കപ്പെട്ട ആ യാഗമൃഗത്തിൻ്റെ ചോര കൊമ്പുകളിൽ പുരട്ടുന്ന കാണിക്കുന്നത് കൊമ്പ് ശക്തിയെ കാണിക്കുന്നതാണ്. കൊമ്പുകളിൽ പുരട്ടുന്ന കാണിക്കുന്നത് അവൻ്റെ ആരാധന പുനഃസ്ഥാപിച്ചു, റീസ്റ്റോർഡ്. അതിൻ്റെ ഒരു സിമ്പിളാണ്. 3, ഹോമയാഗപീഠത്തിൻ്റെ ചോട്ടിൽ ബാക്കി ഒഴിച്ചു കളയണം എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ടു അപ്രോച്ച് ഗോഡ്. ദൈവത്തെ കണ്ടുമുട്ടുവാൻ അവൻ്റെ അപ്രോച്ച് ചെയ്യാനുള്ള ആദ്യത്തെ പടി ഇതാണ്. അപ്പോൾ അതിനുള്ള തടസ്സം മാറി, അവൻ്റെ ആരാധനയ്ക്കുള്ള തടസ്സം മാറി, ദൈവസങ്ങളുടെ ശുശ്രൂഷയ്ക്ക് തടസ്സം മാറി. എന്തുമാത്രം ചോരയായിരിക്കും ഇവിടെ തളിച്ചിരിക്കുന്നില്ലേ? ഒരു പക്ഷേങ്കിൽ ഈ തറ മുഴുവൻ ചോരയായിരുന്നിരിക്കും. ചിലർ പറയുന്നു തിരിശീലയെ തളിക്കുന്നു, പക്ഷെ അതായിരിക്കുകയല്ല ന്യായം, അവൻ്റെ തിരിശീലയ്ക്ക് മുമ്പിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചോര അവിടെ തളിക്കപ്പെട്ട് കാണും? പുരോഹിതന്മാരുടെ പാപത്തിൻ്റെ ചോരകളൊക്കെ ആ തറയിലൊക്കെ ചോര കിടക്കണം. അവർ ചോര ചവിട്ടിയായിരിക്കണം, ഉണങ്ങിയ ചോരയിൽ ചവിട്ടിയായിരിക്കണം അവിടെ അവ ശുശ്രൂഷിക്കേണ്ടി വന്നത്. ഇത് വളരെയധികം ആശയവും അർത്ഥവും നമ്മളെ പഠിപ്പിക്കുന്നു. പാപം ദൈവസന്നിലുള്ള പ്രവേശനവും പാപം ദൈവത്തോടുള്ള ആരാധനയും നമ്മളെ ബാധിക്കുന്നു. ദൈവത്തിന് അംഗീകരിക്കപ്പെട്ട ഒരു ആരാധനയും ശുശ്രൂഷയും നമുക്ക് നടത്തുവാൻ സാധ്യമല്ല പാപം നമ്മളിൽ കടന്നു വന്നാൽ. കാരണം നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ദൈവത്തോടുള്ള സംസർഗം നമുക്ക് നഷ്ടപ്പെടും, ഫെലോഷിപ്പ് നഷ്ടപ്പെടും. വി വിൽ ലൂസ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഇഫ് ഹി സിൻ. വി വിൽ നോട്ട് ലൂസ് ദ സൺഷിപ്പ് ബട്ട് വി വിൽ ലൂസ് ദ ഫെലോഷിപ്പ്. പുത്രത്വമല്ല നഷ്ടപ്പെടുന്നത്, നമുക്ക് നഷ്ടപ്പെടുന്നത് ഫെലോഷിപ്പാണ്. അവൻ വെളിച്ചത്തിൽ നടക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. സി, അപ്പം കൂട്ടായ്മയ്ക്ക് ആധാരമായിരിക്കുന്നത് വെളിച്ചമാണ്. പാപം കടന്നു വന്നാൽ ആ കൂട്ടായ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് പുനഃസ്ഥാപിക്കണം. അതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ യാഗത്തിന്റെ ബാക്കി ഭാഗം എന്തുവാ ചെയ്യുന്നത്? അതിന്റെ 8 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. 8 തൊട്ടുള്ള വാക്യം, കർത്താവിന് സ്തോത്രം എന്ന് ചിന്തിച്ചേ. ഇത് സൗരഭ്യവാസന അല്ലാത്ത യാഗമാണ്. സൗരഭ്യവാസനയാണെന്ന് പറഞ്ഞിട്ടില്ലേ, പക്ഷെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. എന്താ? സമാധാനയാഗത്തിൽ എന്ന പോലെ തന്നെ അതിൻ്റെ അകത്തുള്ള സകല കൊഴുപ്പും നീക്കിയിട്ട് ഹോമയാഗപീഠത്തിൽ ദഹിപ്പിക്കണം. ഞാൻ വാസ്തവത്തിൽ കർത്താവിനെ ഒത്തിരി ആരാധിച്ചു ഈ ഒരൊറ്റ ചിന്തയിൽ. എന്താണെന്നറിയാമോ? ഇത് സൗരഭ്യമല്ലാത്ത യാഗമാണ്. സൗരഭ്യമല്ലാത്ത യാഗമാണ്, സൗരഭ്യമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും സൗരഭ്യമുള്ള യാഗം അർപ്പിക്കുന്നതൊക്കെ ഇവിടെയാണ്. നമ്മൾ നോക്കി ഇതിൻ്റെ ബാക്കി ഭാഗം എവിടെയാണ് ദഹിപ്പിക്കുന്നതെന്ന് 11-12 ഒന്ന് വായിച്ചാൽ, 11-12 അപ്പോൾ മനസ്സിലാവും. ഈ കാളയുടെ ചാണകം മുതൽ മുഴുവൻ എടുത്തിട്ട് ഇതിൽ ദഹിപ്പിക്കില്ലേ? കാരണം എന്താ? ഇത് പാപയാഗമാണ്, സൗരഭ്യമുള്ള യാഗമല്ല. ഇസ്രായേൽ പാളയത്തിന്റെ പുറത്തു കൊണ്ടുപോയാണ് ദഹിപ്പിക്കുന്നത്. പാളയത്തിന്റെ പുറത്തുകൊണ്ട് ദഹിപ്പിക്കുക, അതെന്താണ് കാണിക്കുന്നതെന്ന് അറിയാമോ? എബ്രായർ 13:12 എന്ന് വായിച്ചേ, കണ്ടോ ആ വാക്യം നോക്കിയേ. അങ്ങനെ യേശുവും ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. അതായത് ഗോൽഗുത്ത മലയിലാണ് അവൻ മരിക്കുന്നത്. യെരുശലേം വിട്ടിട്ട് പുറത്തുപോയി അവൻ മരിക്കുകയാണ്. നഗരവാതിൽ പുറത്തു വെച്ച് അവൻ കഷ്ടമല്ല വെച്ചു. ഇവിടെ ഈ മൃഗത്തിന്റെ മുഴുവൻ കൊണ്ടുപോയി പുറത്തു വെച്ച ക്രിയയാണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇസ്രയേൽ ക്യാമ്പിൽ നിന്ന് ഏകദേശം 4 മൈല്, ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഏകദേശം 4 മൈൽ അപ്പുറത്ത് കൊണ്ടുപോയാണ് ഇത് ദഹിപ്പിക്കുന്നത്. 4 മൈല്, അപ്പൊ നല്ല ദൂരമാണ്. പുറത്തു കൊണ്ടുപോയാണ് ഇത് ദഹിപ്പിക്കുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ചിന്തിപ്പിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, ഇത് സൗരഭ്യമല്ലാത്തത് കൊണ്ട് പുറത്തുപോയി ദഹിപ്പിക്കുന്നു. എന്നാൽ ഈ സൗരഭ്യമല്ലാത്ത യാഗത്തിൽ നിന്ന് അതിന്റെ കൊഴുപ്പ് മുഴുവൻ എടുത്ത് ഈ ഹോമയാഗപീഠത്തിൽ ദഹിപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ദൈവം എന്താ ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിയാം? കാൽവറി ക്രൂശിൽ പാപിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്താൽ കൈവിടപ്പെട്ട് അവൻ അവിടെ യാഗമായി മരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു സൗരഭ്യം ദൈവത്തിന് ഉയർന്നുകൊണ്ടിരുന്നു. He was made sin for us, yet there was a sweet smell offering which was ascending towards God. എന്തായിരുന്നു എന്നറിയാമോ? It was the love to us and love to his father. It was the obedience to his father. അവന്റെ പിതാവിനോടുള്ള അനുസരണവും എന്നോടുള്ള സ്നേഹവും പിതാവിന് മണക്കുവാൻ കഴിഞ്ഞു. ക്രൂശിൽ പാപത്തിന് പരിഹാരമായി പാപയാഗമാക്കപ്പെട്ട് അവൻ മരിക്കുകയാണ്. പാളയത്തിന് പുറത്ത് അവൻ ദഹിപ്പിക്കപ്പെടുകയാണ്. അവിടെ യാതൊന്നും ഹോമയാഗപ്പെടുത്തി ദഹിപ്പിക്കുന്നില്ല. കാരണം എന്നാ? അത് സൗരഭ്യമല്ലാത്ത യാഗമാണ്. പാപിയുടെ സ്ഥാനത്ത് നിന്ന് മരിക്കുകയാണ്, പാപമാക്കപ്പെട്ടു. പക്ഷെങ്കിൽ അവിടെ നിന്നുള്ള അകത്തുള്ള കൊഴുപ്പ് മുഴുവൻ എടുത്തു. അകത്ത് വാട്ട് ഇറ്റ് ഈസ് ഇൻസൈഡ്. കർത്താവിന്റെ അകം പിതാവിന് കാണുവാൻ സാധിച്ചു. ഈ ക്രൂശിൽ ഈ വിധത്തിൽ അവൻ മരിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ എന്താ വായിക്കുന്നത്? അവൻ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്തായിരുന്നു ആ സന്തോഷം? എന്നെ നേടുന്ന സന്തോഷം, നിങ്ങളെ നേടുന്ന സന്തോഷം, നമ്മെ നേടുന്ന സന്തോഷമാണ് വാസ്തവത്തിൽ കർത്താവ് ആ ക്രൂശിനെ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുന്നത്. കർത്താവ് അത് എൻ്റെ ചെയ്യുകയാണ്. പിതാവിനോടുള്ള അനുസരണം, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, എന്നെ ഇങ്ങനെയാണ് മരിക്കുവാൻ നീ അനുവദിക്കുന്നെങ്കിൽ അങ്ങനെ പിതാവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഒബീഡിയൻസും ആ സ്നേഹവും ക്രൂശിൻ്റെ മധ്യത്തിൽ ഒരു സൗരഭ്യമായ ദൈവത്തിന് ഉയർന്നു. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ പാപയാഗം പഠിക്കുമ്പോൾ മാത്രമാണ്. പിതാവ് നമുക്ക് വരച്ചു കാണിക്കുകയാണ് തൻ്റെ പുത്രൻ ഈ വിധത്തിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എ സ്വീറ്റ് സ്മെല്ലിംഗ് ഓഫർ, There was a sweet smell that he was able to inhale. അത് സൗരഭ്യമല്ലാത്ത യാഗമാണെങ്കിലും പിതാവിന് സൗരഭ്യമായ ഒരു വാസന മണക്കുവാൻ സാധിച്ചു. വലിയ ചിന്തയല്ലേ അത്? എന്ത് വലിയൊരു ഇതാണ്! നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് വാസ്തവത്തിൽ അവിടെ കാണിക്കുന്നത്. ഉത്തമഗീതം നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ചിരിക്കുക, പക്ഷേ മനസ്സ് പെട്ടെന്നൊരു വാക്യത്തിലേക്ക് പോയി. ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അതും ഇതോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ആരാധനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഉത്തമഗീതം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ യെസ് 11-ാം വാക്യം, സോങ് ഓഫ് സോങ്സ് chapter 7 verse 11. അതൊരു പ്രത്യേക വാക്യമാണ്. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. ആ വാക്യം നോക്കിയേ. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, ഐ ആം മൈ ബലവഡ്സ് ആൻഡ് ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. വേദപണ്ഡിതന്മാർ ഈ വാക്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവർ പറയുന്നു, ഈ വാക്യം ബൈബിളിൽ പിന്നെ ഒരൊറ്റ ഭാഗത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഉൽപ്പത്തി 3:16 ഉൽപ്പത്തി 3:16 എന്തോ പറഞ്ഞത്, വീണുപോയ അവ്വയോട് ദൈവം പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നു. ആ പദം പിന്നീട് ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. ആർക്കു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ പുത്രൻ തന്റെ മണവാട്ടിയെ ആഗ്രഹിക്കുന്നു. ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. അതിൻ്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കിയേ. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നു, അവൻ്റെ കൂടെ ഇരിപ്പാൻ, സമയം ചെലവഴിപ്പാൻ, അവൻ്റെ കൂടെ ജീവിപ്പാൻ അവൾക്കൊരു ആഗ്രഹമുണ്ട്. ഏദനിൽ വെച്ച് തന്നെ അവ്വയോട് ദൈവം പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നു, സ്ത്രീയുടെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ പുത്രൻ്റെ ആഗ്രഹം. ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. അവൻ എന്നെ അതുപോലെ ആഗ്രഹിച്ചുകൊണ്ടാണ് മരണത്തോളം, ഈ കുറിച്ചിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്, കർത്താവിന് ഈ വിധത്തിൽ മരിക്കുവാൻ സാധിച്ചത്. ഇത് പിതാവിന് സൗരഭ്യമായി മണക്കുവാനായിട്ട് സാധിച്ചെന്നുള്ള കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ ബാക്കി നമ്മൾ ഓർത്തതുപോലെ ബാക്കി മുഴുവൻ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ദഹിപ്പിച്ച് കളയുകയാണ്. ഇതാണ് പുരോഹിതനുള്ള ബന്ധത്തിലുള്ള പാപയാഗം എന്നുള്ളത് ചിന്തിക്കാം. ഇനി നമുക്ക് ബാക്കി പഠിക്കാനായിട്ട് എളുപ്പമാണ്. ഇനിയും ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്താലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. 13-21 വാക്യത്തിൽ ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്താലും ഇതേ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇവിടെ 1-2 കാര്യം മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. 15-ാം വാക്യം നോക്കിക്കാട്ടെ. 15-ാം വാക്യം, ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്താല് മൂപ്പന്മാർ വേണം തലയിൽ കൈവെക്കാൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ, ഈ പാപത്തിന്റെ കാരണം ഉത്തരവാദികൾ ഞങ്ങളാണെന്നുള്ളത് ഏറ്റു പറയുന്നത് പോലെയാണ്. വി ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഈ സഭയുടെ പ്രതിനിധികളാണ് ആര്? ഈ മൂപ്പന്മാർ. അവർ വാസ്തവത്തിൽ ആ കരങ്ങൾ വച്ചിട്ട് അവരതിന് ഉത്തരവാദികൾ എന്ന പോലെ ഏറ്റു പറയുകയാണ് വാസ്തവത്തിൽ. അത് വലിയൊരു ചിന്തയല്ലേ? വലിയൊരു ചിന്തയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ മൂപ്പന്മാരുടെ ചുമതലയെ, അല്ലെങ്കിൽ പാസ്റ്റേഴ്സിൻ്റെ ചുമതലയെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകും? ഇത് പലപ്പോഴും സഭയ്ക്ക് സംഭവിക്കുന്നതാണ്. സഭ മുഴുവൻ പാപം ചെയ്യാം. നമ്മൾ നോക്കുക, ഇങ്ങനെ ഒരുത്തൻ പാപം ചെയ്ത ആ പട്ടണം പിടിക്കാൻ പോയപ്പോൾ ശാവതാർപ്പിതം പാളയത്തിൽ കിടക്കുകയാണ്. ആ ജനം മുഴുവൻ പരാജയപ്പെടുകയാണ്, ആയിൽ വെച്ച് തോറ്റോടുകയാണ്. തർശീശിലോട്ട് പോയ കപ്പൽ, ഒരുത്തനകത്ത് കിടപ്പുണ്ട്, ആരാ? യോന. പക്ഷെ ആ കപ്പൽ മുഴുവൻ മുങ്ങാൻ തുടങ്ങിയ. അവിടെ എല്ലാം ശ്രദ്ധിക്കുക, അവർ മുഴുവൻ പാപം ചെയ്ത പോലെയാണ്. അപ്പോൾ ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്യുക. നമ്മൾ വേർപെട്ട സഭകൾ പോലും പലപ്പോഴും മുഴുവൻ പാപം ചെയ്യാം. പല വിധത്തിൽ നമുക്കത് ചിന്തിക്കാൻ സാധിക്കും. തെറ്റായ ചില തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ചെയ്യണം എന്ന് ദൈവം ആവശ്യപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ സഭ മുഴുവൻ പാപം ചെയ്യാം. എന്നാൽ പാപത്തിന് പരിഹാരം ദൈവത്തിന് വരുത്തി തരാൻ സാധിക്കും. പാപം ഞാൻ കണ്ടില്ല, ഓ അവരെല്ലാം കൂടെ അതിനകത്ത് ഉത്തരവാദികളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അത് കടന്നുപോകില്ലേ. പാപത്തിന് പരിഹാരം വരുത്തണം. അത് വളരെ ശ്രദ്ധേയമാണ്. ദൈവം മനുഷ്യനെ പാപബോധമുള്ളവാക്കുവാനാണ് ശ്രമിക്കുന്നത് എപ്പോഴും. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ആദം പാപം ചെയ്തപ്പോൾ ആദവനെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. നോഹയുടെ കാലത്ത് പാപബോധം വരുത്തുവാൻ പ്രസംഗിച്ചു, പ്രവാചകന്മാരെ അയച്ചു, നിനവേയിൽ യോനെ അയച്ചു, യോഹന്നാൻ സ്നാപകനെ അയച്ചു. എല്ലാം എന്തിനാണ്? പാപബോധം വരുത്തുവാൻ. പരിശുദ്ധാത്മാവനെ അയച്ചു. പരിശുദ്ധാത്മാവിന്റെ ജോലി എന്നാ? ഒരു ജോലി. യോഹന്നാൻ 16:8, അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, ന്യായവിധയെക്കുറിച്ചൊക്കെ. അപ്പോൾ ദൈവം മനുഷ്യനെ പാപബോധമുള്ളവാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇനി സഹോദരന്മാരുടെ ഒരു ശുശ്രൂഷ എന്താ? Matthew 18:15 വാക്യം, നിന്റെ സഹോദരൻ നിന്നോട് പഴിച്ചാൽ അവന് പാപബോധം വരുത്തണം. പാപബോധം വരുത്തണം. ദൈവം പാപം ബോധം വരുത്തുവാനായിട്ട് വളരെ ആവശ്യപ്പെടുന്നു. ഇവിടെ ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്താലേ കുറഞ്ഞത് 3 മൂപ്പന്മാരെങ്കിലും കരങ്ങൾ വെക്കണമെന്നാണ് അതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. 3 പേരെങ്കിലും അവരുടെ കരങ്ങൾ യാഗപീഠത്തിൻ്റെ മൃഗത്തിൽ വെക്കണം. അവരതിന് ഉത്തരവാദികളായി, അല്ലെങ്കിൽ ഈ ജനത്തിന് പകരമായി ആ പാപം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെയോ ഏറ്റു പറയുന്ന പോലെയോ ആണ് എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കും. ഇനി നമുക്കിവിടെ ജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ജനത്തിൻ്റെയും പ്രമാണിയുടെയും പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു, അവരുടെ പാപം ആകെ ഇതിൻ്റെ മുമ്പിൽ പെട്ടു ഇതിൻ്റെ ചോട്ടിൽ ഒഴിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ പാപത്തിന് ആരാധനയുള്ള ബന്ധത്തിലൊന്നും അവർക്ക് ബന്ധമില്ലാത്തത് കൊണ്ടാണ് അവിടെയുള്ള ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പിൽ പുരട്ടി അതിൻ്റെ ചോട്ടിൽ അത് ഒഴിച്ചു കളയുകയാണ്. ഇനി ഇത് പഠിച്ചപ്പോൾ ഒരു പ്രത്യേക പദം ശ്രദ്ധേയമായി. അതിൻ്റെ 31-ാം വാക്യം നോക്കിക്കാട്ടെ. 31-ാം വാക്യം, ഇവിടെ മാത്രമേ സൗരഭ്യവാസന എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് സൗരഭ്യാസനായ യാഗമല്ല. ഇതാരുടെ യാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ദേശത്തിലെ ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണക്കാരൻ നോക്കുക, അവനെ അവഗണിക്കപ്പെട്ടവരാണ്. അവൻ പ്രമാണിയല്ലേ, അവൻ പുരോഹിതനല്ലേ, അവന് വലിയ സ്ഥാനമൊന്നുമില്ലേ. പക്ഷേ അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ ദൈവം അവിടെ മാത്രം ഉപയോഗിച്ചൊരു പദം, അത് സൗരഭ്യാസനായി ദഹിപ്പിക്കണം. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സാധുക്കളോട് ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രത്യാൽ കരുതലിനെ അത് ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഇവിടെ ഇതിൻ്റെ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. 6:24-30 അതിൻ്റെ പ്രമാണം നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് തീർക്കാൻ ശ്രമിക്കാം. 6:24-30 യഹോവിനെ മോശോടങ്ങളിൽ ചെയ്യുന്നതിനാൽ നീ അഹരോനും പുത്രന്മാരോട് പറയേണ്ടതിനാൽ പാപയാഗത്തിന് പ്രമാണമാവത് ഹോമയാഗ മൃഗത്തെ അറുത്ത സ്ഥലത്ത് വെച്ച് പാപയാഗത്തിന് മൃഗത്തെയും യഹോവയുടെ സന്നിധിയിൽ അറുക്കണം. ഹോമയാഗം എവിടെയാണ് അറുത്തത്? 1:11 എവിടെയാണ് ഹോമയാഗം അറുത്തത്? നോക്കിയേ, യാഗപീഠത്തിൻ്റെ ഏത് ഭാഗത്താ? വടക്ക് വശത്ത്. അപ്പോൾ ആ പാപയാഗവും അറുക്കുന്നത് യാഗപീഠത്തിൻ്റെ വടക്ക് വശത്താണ്. വടക്ക് നമ്മൾ ഓർത്തു എന്തിനെ കാണിക്കുന്നു? ദൈവത്തിൻ്റെ നീതിയുടെ സ്ഥലമാണ് വടക്ക്. സ്റ്റേൺ ഡിമാൻഡ് ഓഫ് ഗോഡ്സ് റൈറ്റസ്നെസ്. അപ്പം പാപയാഗവും അറുക്കപ്പെടുന്നത് വടക്ക് വശമാണ്. ഞാൻ Ezekiel 47 എടുത്ത് ചൂണ്ടിക്കാണിച്ചല്ലോ, വടക്കും തെക്കും. സഭാപ്രസംഗി 11:3 നമ്മൾ എടുത്തില്ലേ, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ കിടക്കിടക്കും. ഇത് എടുത്തു പറയുമ്പോൾ നമ്മളിവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുഴുവൻ മാംസവും ദഹിപ്പിച്ച് കളയല്ലേ? 26 നോക്കിയാട്ടെ, 26 മുഴുവൻ ദഹിപ്പിച്ച് കളയണമെന്നായി പറഞ്ഞത്. പക്ഷേ ഇപ്പം പറയുന്നു അത് തിന്നണം. എന്താ സംഭവം എന്നറിയാമോ? ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതാ തിന്നേണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത്, അത് തീയിലിട്ട് ചുട്ട് കളയണം. വിശുദ്ധ മന്ദിരത്തിൽ ചോര കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ ഉടല് തിന്നരുത്, അത് തീയിലിട്ട് ചുട്ട് കളയണം. വിശുദ്ധ മന്ദിരത്തിനകത്ത് ചോര കൊണ്ടുവരുന്ന ആരുടെയൊക്കെ പാപമാണ്? പുരോഹിതന്റെയും ഇസ്രായേൽ സഭ മുഴുവന്റെയും. അപ്പൊ സാധാരണക്കാരൻ്റെയോ പ്രമാണിയുടെയോ പാപത്തിൻ്റെ ചോര ഇവിടെ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് അവരുടെ പാപത്തിന് പരിഹാരത്തിന് അർപ്പിക്കുന്ന മൃഗത്തിന്റെ മാംസം വേണമെങ്കിൽ ഇവർക്ക് തിന്നാം. ഇനി പുരോഹിതന്മാരങ്ങോട്ട് അതപ്പൊതിച്ചു, ഇവരിറച്ചി തിന്നാൻ കൊതിയന്മാരായി. ഇവർക്ക് തിന്നാൻ ഇറച്ചി കിട്ടണമെങ്കിൽ ജനം എന്തു ചെയ്യണം? പാപം ചെയ്യണം. പാപം ചെയ്താലേ ഇറച്ചി കിട്ടുള്ളൂ. ഇത് തന്നെയാ Hosea 4:8 വായിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ, Hosea 4:8. ഇപ്പൊ ജനങ്ങൾ പാപം ചെയ്യാനായിട്ട് അവർ കൊതിക്കുക, എന്തിനാ പുരോഹിതൻ ഇച്ചിരി ഇറച്ചി തിന്നാൻ? Hosea 4:8 പൗരോഹിത്യം അതപ്പതിച്ച് അതപ്പതിച്ച് വന്നിട്ട് ജനത്തിന്റെ പാപത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുക. ജനം ഒന്ന് പാപം ചെയ്തെങ്കിൽ ഇവർക്ക് ഇച്ചിരി ഇറച്ചി തന്നെയാണ് ഒക്കെയുള്ളൂ. പുരോഹിതന്മാരുടെ അതപ്പനത്തിൻ്റെ സാമാന്യ ജനത്തെ പാപത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കേണ്ട ഇവർ ഈ പരുവത്തിലായി. അവളെ സാമാന്യ ജനത്തിന് വേണ്ടി അർപ്പിക്കുന്ന, പ്രമാണിക്ക് വേണ്ടി അർപ്പിക്കുന്ന മൃഗത്തിൻ്റെ മാംസം ഇവർക്ക് ഭക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ദൈവം എടുത്തു പറഞ്ഞു. ഇതിൻ്റെ ചോരയുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇതിൻ്റെ 27:28 ആ ചോരയുള്ള ബന്ധത്തിൽ 1-2 കാര്യം കൂടെ. അതിൻ്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തെ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. കണ്ടോ, ആ ചോരയോടുള്ള ആദരവ് കാണിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ ഈ യാഗമർപ്പിച്ചപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അവൻ്റെ വെള്ളവസ്ത്രത്തിൽ ചോര വീണ വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയും കൊണ്ട് കഴിക്കാനൊക്കെയല്ല, വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ അവൻ കഴുകിയ ചോര വിശുദ്ധ സ്ഥലത്ത് വീണു. ആ ചോരയോടുള്ള വലിയ ആദരവ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുന്നെങ്കിൽ എന്നൊരു പദപ്രയോഗം എബ്രായലേഖനത്തിലുണ്ട്. കർത്താവിൻ്റെ ചോരയുടെ വില, പഴയ നിയമത്തിൽ ഒരു മൃഗത്തിൻ്റെ പാപയാഗ മൃഗത്തിൻ്റെ ചോരയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ഉടുപ്പയിൽ നിന്ന് തെറിച്ച ചോര വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ കഴുകിയിരിക്കണം. അപ്പം കർത്താവിൻ്റെ ചോരയോട് അടുക്കുന്നവർ എത്ര വിലയോടെ കൂടി അത് കരുതേണ്ടതാണെന്ന് ഓർത്തേ. 2 Petros 3:7 പറയുന്നുണ്ടല്ലോ, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, വിലയേറിയ, അതിൻ്റെ പ്രൈസ് ഒന്നും അളക്കുവാൻ സാധിക്കുകയില്ലേ, വിലയേറിയ രക്തം. അതിൻ്റെ മഹത്വം നമുക്കിവിടെ, യേശുക്രിസ്തു രക്തത്തിൻ്റെ മഹത്വം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ദൈവം എടുത്തു പറഞ്ഞു അതിൻ്റെ പാത്രത്തെക്കുറിച്ച്. അതിൻ്റെ മാംസം അവർ തിന്നാൻ പാത്രം വേണമല്ലോ ഉപയോഗിക്കാൻ. ആ പാത്രത്തെക്കുറിച്ച് പറഞ്ഞു നോക്കിയേ, 28 ഇത് വലിയൊരു പഠനമാണെന്ന് ചൂണ്ടിക്കാണിക്കും. അതായത് മൺപാത്രത്തിലാണ് വേവിച്ചെങ്കിൽ അത് ഉടച്ചു കളയണം. മൺപാത്രം മനുഷ്യ ശരീരത്തെ കാണിക്കും. മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനാകിയാൽ അവനും അവരെ പോലെ അവൻ ജഡമെടുക്കുന്നു. നമ്മൾ Hebrews 2:9 വായിക്കുന്നുണ്ടല്ലോ, ദൂതന്മാരിൽ അല്പം താഴ്ച വന്ന് യേശു മരണം ആസ്വദിപ്പാൻ പിന്നെ ഫിലിപ്പിയരുടെ 6:8 അവൻ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. 1 തിമൊഥെയൊസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള ദൈവമർമ്മത്തിൻ്റെ വലിയ മർമ്മമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. വളരെ മനോഹരമായിട്ടൊരു പഠനമുണ്ട് ലേവ്യപുസ്തകം 14:4. ഭയങ്കര ബ്യൂട്ടിഫുൾ ആ പഠനം. 14-ാം അധ്യായത്തിൻ്റെ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ സമയം 5-ാം വാക്യവും അതിൻ്റെ 50-ാം വാക്യവും 5-ാം വാക്യം പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലുള്ളതിനുമീതെ അറുപ്പാൻ കൽപ്പിക്കുകയാണ്. അതിൻ്റെ 50-ാം വാക്യം ഈ പഴയ നിയമത്തിൽ കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണം നടക്കുമ്പോൾ ഒരു മൺപാത്രം എടുക്കണം, ഉറവെള്ളം നിറയ്ക്കണം, 2 പക്ഷി എടുക്കണം, ഒരു പക്ഷിയെ അറുത്തിട്ട് ചോരയൊഴിക്കണം, മറ്റേ പക്ഷിയെ ദേവദാരു, ഈസോപ്പ്, ചുവപ്പ് നൂല് ഇതുകൂടെ കൂട്ടി മറ്റേ പക്ഷിയെ പിടിച്ച് ഈ ചോരയിലും വെള്ളത്തിലും മുക്കി ഈ കുഷ്ഠരോഗിയുടെ മേൽ തളിച്ചിട്ട് ആ പക്ഷിയെ ജീവനോടെ പറപ്പിച്ചു കൊണ്ടു. ഇതൊക്കെ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? ഇതെന്തോ പരിപാടിയാ? പക്ഷെങ്കിൽ ഇത് കർത്താവ് നമുക്ക് ചെയ്ത മനോഹരമായ ചിത്രത്തിൻ്റെ മനോഹരമായ പഠനമാണ്. മണ്ണുകൊണ്ടുള്ളവൻ, മൺപാത്രം, ഉറവുള്ള നിറച്ചു, ആത്മാവിനാൽ നിറയപ്പെട്ടവൻ, അവൻ്റെ മരണവും പുനരുദ്ധാനവുമാണ് ഈ 2 പക്ഷി. പക്ഷെ അതിൻ്റെ കൂടെ ദേവദാരു, ഈസോപ്പ്, ചുവപ്പ് നൂല് അവൻ രാജാവായി പിറന്നവനാണ്. അവൻ്റെ രക്തത്തിൻ്റെ വിലയുടെ വലുപ്പമാണ് കാണിക്കുന്നത്. ഈ ഈസ് ഫ്രം ദ റോയൽ ലൈൻ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു. പിന്നീട് ഈസോപ്പും ദേവദാരു നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ശലോമോൻ ഈസോപ്പ് തുടങ്ങി ദേവദാരു വരെയുള്ളതിനെ കുറിച്ച് അവന് സംസാരിച്ചായിട്ട് എന്ന് പറഞ്ഞാൽ 2 എക്സ്ട്രീമാണ്. ഈസോപ്പ് പായലാണ്, ദേവദാരു വൃക്ഷങ്ങളുടെ രാജാവാണ്. അവൻ്റെ ഹ്യൂമിലിറ്റിയും അവൻ്റെ എക്സോൾട്ടേഷനും, അവൻ ദൈവമായിരുന്നു, അവൻ താണു. നോക്കുക, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചെടുത്തിട്ട് ജീവനുള്ള പക്ഷിയെ ഈ ചോരയിൽ വെള്ളത്തിൽ മുക്കുകയാണ്. കുഷ്ഠരോഗിയുടെ മേൽ 7 പ്രാവശ്യം തളിക്കുന്നു. എന്നിട്ട് ആ പക്ഷിയെ, ആ ചോര വരേണ്ട പക്ഷിയെ പറപ്പിച്ചു വിടുകയാണ്. അവൻ്റെ പുനരുദ്ധാനം, അവൻ ആ ചോരയോടുകൂടെ ഉയരത്തിലേക്ക് പറന്നുപോയി. നമ്മുടെ ശുദ്ധീകരണത്തിനായി അവൻ ഉയർക്കപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരമാണ് ഇവിടെ. ഇവിടെയും നോക്കുക, ദൈവം അവിടെ മൺപാത്രമെന്ന് എടുത്തു പറഞ്ഞു. മനുഷ്യനായ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുക, മൺപാത്രം. ഇവിടെ നമ്മളിപ്പോൾ ഓർത്തു, ആ മൺപാത്രം അത് ഉടച്ചു കളയണമെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ ശരീരം മൺപാത്രമെടുത്ത ആ ശരീരം യെശയ്യാവ് 52:14 വായിക്കുന്നു, ഉടച്ച മൺപാത്രത്തിന് പിന്നെ രൂപമുണ്ടോ? ഇല്ലേ? യെശയ്യാവ് 52:14, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ആ മൺപാത്രം ഉടച്ചു കളഞ്ഞു. മൺപാത്രം ഉടച്ച് എന്തോ ദൈവചനം ഇല്ലേ? ദൈവചനത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, കുറേ നാളുകൾ ഈ പഴയ നിയമവുമായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇതിനകത്ത് ടൈപ്സുകളുടെ മേൽ മാത്രം അത്ര ഹരമായി പോയി എനിക്ക് മനസ്സിലായി. ഇതിനകത്തുള്ള ഓരോന്നിനും എന്തെങ്കിലും അർത്ഥമുണ്ട്. ഇതങ്ങോട്ട് മനസ്സിലാക്കുമ്പോഴാണ് ആ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ദൈവജ്ഞാനത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്ക് ഓരോന്നും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നും ന്യായപ്രമാണം, അതിനകത്ത് ദൈവമാണ് കൽപ്പിച്ചിരിക്കുന്നത്, അതിനകത്ത് അർത്ഥമുണ്ട്. ഈ മൺപാത്രം രൂപഗുണം നഷ്ടപ്പെട്ട അതിനെ ഉടച്ചു കളയുകയാണ്. എന്നാൽ അടുത്തായിട്ട് പറഞ്ഞു, ചെമ്പുകലമാണെങ്കിൽ, ചെമ്പുകലം, ചെമ്പെന്ന് പറയുന്നത് ബ്രാസൻ പോട്ടാണ്. ഒരു ബ്രാസൻ പോട്ട് ഉണ്ടാക്കുന്നത് 2 ലോഹങ്ങൾ ചേർന്നാണ്, കോപ്പർ ആൻഡ് ലെഡ്. ഈയവും പിച്ചളയും കൂടെ ചേർന്ന അല്ലേ, കോപ്പറും ലെഡും കൂടെ ചേർന്നാണ് ബ്രാസ്, ബ്രോസൺ പോട്ട്. നമുക്ക് ഇത് തീ ദഹിപ്പിക്കാനൊക്കത്തില്ല. ഇതിനെ തെളിവ് ഞാൻ തരാം. കോരഹിന്റെ കൂടെ 250 പേര് താമ്രകലശം എടുത്തുകൊണ്ട് മോശക്കെതിരായിട്ട് എഴുന്നേറ്റു, തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. സംഖ്യാപുസ്തകം 16 എടുത്തി, Numbers 16 അതിൻ്റെ 35 വാക്യം. അപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണം. യഹോവ മോശയോട് അരുളിച്ചെയ്തത്, പുരോഹിതനായ അഹരോന്റെ മകൻ എലിയാസാറിനോടും അവൻ എരിതീയുടെ ഇടയിൽ നിന്ന് ധൂപകലശങ്ങൾ എടുപ്പാൻ പറക, അവ വിശുദ്ധമാവുന്നു, നീ അങ്ങോട്ട് തീ തട്ടിക്കളയുക ചെയ്യുക. പാപം ചെയ്ത തങ്ങൾക്ക് ജീവനാശം വരുത്തിയ ഇവരുടെ ധൂപകലശങ്ങൾ യാഗപീഠം പൊതിയുവാൻ അടിച്ച് തകിടാക്കണം. അത് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നതിനാൽ വിശുദ്ധമാകുന്നു. ഇസ്രായേൽ മക്കൾ അതൊരു അടയാളമായിരിക്കട്ടെ. So what do you want to do?
Thank you.